പറഞ്ഞാമേ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രഹ്മൻ പരിശുദ്ധൻ 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 സ്തുതി ദൈവമേർന്ന തിരുനാമത്തിൽ നിന്നോട് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവരാണെന്നോരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനായി പരിശുദ്ധനാണെന്നോ മരണവികാസവും നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ക്ഷീണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ക്ഷീണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനോട് തന്നെ ക്ഷീണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് തന്നെ ക്ഷീണമേ ഞങ്ങളോട് കർണ ക്ഷീണമേ ദൈവമേ നിനക്ക് സ്തുതിയെ നിനക്ക് സ്തുതി വാദികളായ നടിയാരോട് കർണ ജീവിച്ച രാജാവെ നിനക്ക് സ്തുതി പാർക്കുമോ പ്രകൃത്രാ ഞങ്ങളുടെ പിതാവേ നിന്റെ നാം പരിശുദ്ധാപുരണമേ നിന്റെ രാജ്യം പറയണമേ ഭൂമിയിലുവാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള കൊണ്ടുവരണമേ ഞങ്ങളക്കാരോട് ശ്രമിച്ചതുപോലെ കടകളുടെ പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഞങ്ങളെ രക്ഷിച്ചോളണമേ നോന്നാൽ രാജ്യശക്തി മോത്തവും നിനക്ക് നിനക്കുള്ളതാകുന്നു നിങ്ങൾക്ക് പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് കൂടുതൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നമ്മുടെ കർത്താവ് ഐശ്വര്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു ഇവിടെ അറിയാമേ അബ്രാന്റെ അമ്മയെ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴപ്പോൾ ഞാൻ മരണ സമയത്തിലും ദൈവത്തോട് അപേക്ഷിച്ചോളണമേ ആ മീൻ ഗ്രഹങ്ങളെ ഭർത്താവിൽ നാശമിടിക്കുന്നതിന്റെ പറയുന്നത് പറഞ്ഞു മറിച്ചു പോലെ നിങ്ങളാക്കണമേ ബഹാമിന്റെ സഹാക്കന്റെ ആക്കോളിനെ വെടിയവരെ പാർപ്പിക്കണമേ അന്നൊരു വരുന്നവരും മനുഷ്യരാണ് വാഴ്ത്തപ്പെട്ടവനാണ് ശരീരങ്ങൾ ആത്മാക്കളും ശരിയായിട്ടുള്ള ചോറിയമാറാകണമേ ആ മീൻ മോഹാനെ ചുമച്ചുക നിന്റെ കരുണവാദ മുഖങ്ങളെ നിയണക്കരുതേ ഭർത്താവിനെ പാപികളാണ് നിങ്ങളെ പറയുന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഭർത്താവെ മരണത്താണ് ഞങ്ങളുടെ മരണം ഭയപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വസ്ത്ര ഉറങ്ങി കൊണ്ടുപോകുന്ന ഞങ്ങളോട് കരുണ ക്ഷീണമേ ആ മീൻ ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ ഈ ദിനങ്ങളിലായിട്ട് ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വേദവചനം പഠിക്കാനും ന്യായപ്പാനും മനസ്സിലാക്കുവാനും തന്ന അവസരത്തെ ആൾക്കാർ സ്തുതിക്കുന്നു. ലഭിച്ചിരിക്കുന്ന ശ്രമങ്ങളൊക്കെയും അത് ധന്യമാർന്ന നിമിഷങ്ങളായി മാറ്റുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ ഏർപ്പെടുത്തുമല്ലോ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെയും ഒരു അറിവ് എന്നതിനേക്കാൾ ഉപരിയായി ആത്മീയ അപ്പോമട്ടങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളായി തീരുവാൻ തക്കവണ്ണം ഒന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിച്ചിട്ടുള്ള സ്നേഹത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും ഭക്തിയുടെയൊക്കെ ആഴമായ തലങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേർത്തക്കവണ്ണം ഞങ്ങളുടെ ഈ കൂട്ടായ്മയോട് വാഴത്തണമേ അനുഗ്രഹിക്കണമേ. ഒരു നേതൃത്വം കൊടുക്കുകയും സഹായിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തമ്പുരാൻ അവിടുന്ന് വാഴത്തണമേ അനുഗ്രഹിക്കണമേ. പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. ഏറ്റവും മാതൃകയുള്ള മക്കളായ വരുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രകാശിക്കത്തക്കവണ്ണം ഈ ജീവവചനങ്ങളൊക്കെയും ദിവസത്തിലൂടെ പാതകളിൽ ഞങ്ങളെ വഴിയിരിക്കണമേ. തെറ്റുകളെ പറ്റി മൂർത്തി ഉണ്ടാക്കുവാനും പാപങ്ങളിൽ നിർദ്ദിപ്പാനും നന്മയോടെ ജീവിക്കാനുമുള്ള സാധ്യതകളാക്കി തീരുവാൻ ഞങ്ങളെ കൂട്ടാനൊക്കെ അവിടെ വഴിയിലേക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനെ പരിശുദ്ധാപ്പാനെന്നോന്നാളെ മഹത്വം കൊണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള അമ്മമാരെ സഹോദരമാരെ, നമ്മള് യോഹന്നാന്റെ ലേഖനം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. 4 അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ടു. 5 അധ്യായമാണ് മൊത്തം ഉള്ളത്. ഇന്നത്തെ 5-ാമത്തെ അധ്യായം കൂടെ എടുത്ത് തീരും എന്നുള്ളതാണ് എന്റെ വിചാരം. 5-ാമത്തെ അധ്യായത്തിൽ വാസ്തവത്തില് പുതുതായിട്ടൊന്നും തന്നെ പ്രാധാന്യത്തോടുകൂടി പറയാത്തക്കൊന്നുമില്ല. നമ്മള് 5-ാമത്തെ അധ്യായവും 4, 3 അധ്യായങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച സ്നേഹത്തിന്റെയും ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും ഒക്കെ ആഴമായ തലങ്ങളെ പറ്റി തന്നെ വീണ്ടും അതൊക്കെ തന്നെ റെപ്പറ്റീഷനായിട്ട് പറയാനും മാത്രമേ ഉള്ളൂ. കാരണം ഓരോ അധ്യായങ്ങളിലും ഈ സ്നേഹത്തെ പറ്റി ആഴമായി പഠിച്ച് പഠിച്ച് അല്ലെങ്കിൽ അതിന്റെ ആഴം സ്നേഹത്തിന്റെയും മഹജീവിതമുള്ള കരുണയുടെയും കരുതലിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാ യോഹന്നാൻ ഇങ്ങനെ ഓരോ അധ്യായങ്ങളിലും അത് ആക്കി. നമ്മളിപ്പം നമ്മുടെ പള്ളിയിലെ കച്ചന്മാര് അനൗൺസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ നോമ്പ് നോക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ വരുന്നതിനെ പറ്റി അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 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 അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കുന്നവർക്കൊരു ഒരു അനോചകമാകും. കാരണം അതെല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര പറഞ്ഞാലും കേൾക്കാത്ത ആളുകളുണ്ട്. ഈ പറഞ്ഞു പറഞ്ഞ ഈ നിരന്തരമായിട്ട് ഈ പറഞ്ഞു പറഞ്ഞ് അസ്ഥിരപ്പെടുത്തിയിട്ടെങ്കിൽ അത് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ പറയാനുള്ള ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ യോഹന്നാൻ സ്ലിയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോ അധ്യായത്തിലും കാരണം യോഹന്നാൻ സ്ലിയായി കഥയെ പറയാറുള്ളൂ, ദൈവം സ്നേഹമാണ്, ദൈവം സത്യമാണ്, ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ വളരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ളൂ. അത് തന്നെ ജീവിതത്തിൽ ചേച്ചിന്റെ പ്രാധാന്യം അറിയിക്കുന്നത് ഈ മൊത്തം ഈ ഏതോസം മൊത്തം പഠിച്ചാലും അതാണ് ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വചനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ യോഹന്നാൻസ്ലിയെ അത് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ അങ്ങനെ ആ സ്നേഹത്തിൽ ആയി തീരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ ആയി ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇവിടെ വീണ്ടും പറയുന്നു ഒന്നാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കും, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ല ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഒരു വ്യക്തി ദൈവത്താൽ ജനിക്കപ്പെടണമെങ്കിൽ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അതാണ് ദൈവത്താൽ ജനിക്കുന്നത്. നമുക്കറിയാം ദൈവത്താൽ ജനിക്കുന്ന എല്ലാ സൃഷ്ടിയും ദൈവത്തിൽ തന്നെ ജനിക്കും, സംശയമൊന്നുമില്ലാത്തത് എല്ലാ മനുഷ്യരും. പക്ഷെ ആ ദൈവസൃഷ്ടിയുടെ പൂർണ്ണത അല്ലെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ ജനിച്ചു എന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് നമുക്കറിയാം. നമ്മളൊക്കെ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ മക്കളാണ് നമ്മളൊക്കെ, സംശയമൊന്നുമില്ല. നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ഇന്ന ആളുടെ മക്കളാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ചില നമുക്ക് ചില മനുഷ്യർക്ക് ചില ആളുകൾ നല്ലത് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ഐഡന്റിറ്റി ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട് ഇന്ന ആളുടെ മോനെ അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽപ്പെട്ടവർക്ക് എന്ന് പറയുമ്പോഴാണ് ഒരു ഏതെങ്കിലും ഒരു ഒരു ശ്രദ്ധിക്കപ്പെടുന്ന തലങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് ഇന്നയാളുടെ മകൻ നിന്ന് എടുത്തു പറയത്തക്ക ഓണം. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഇന്നയാളുടെ മകനെ തന്നെ നമുക്കൊന്നുമില്ല. പക്ഷെ ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ മകൾ എന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ചില തലങ്ങളിൽ കൂടെ വളരെ ശ്രദ്ധേയമായ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന ചില തലങ്ങളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ചില മേഖലകളിൽ എത്തിച്ചേരുമ്പോഴാണ് ഒരു ഇന്നയാളുടെ മകൻ അല്ലെ മകൾ എന്ന് ഒരു വളരെ ഐഡന്റിറ്റിയോട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ സൃഷ്ടിയും ദൈവത്തിന്റെ തന്നെ, പക്ഷെ യഥാർത്ഥ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് ഒരു വ്യക്തി പറയപ്പെടുന്നത് ആ വ്യക്തിയിൽ ക്രിസ്തു ജനിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ വ്യക്തി ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ്. അതാണ് മാമോദിസ എന്ന് പറയുന്നത്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സൃഷ്ടിയെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാ, പക്ഷേ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്നുള്ള ഐഡന്റിറ്റി ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവിനെ വിശ്വസിക്കണം എന്നുള്ളതാണ്. പ്രസിദ്ധ മാമോദിസായി കൂടി നമ്മൾ ആർജിക്കുന്നതാ ജനനത്തിന്റെ സുവിശേഷ ജനനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ഒന്നാണ്. അപ്പം നമ്മൾ കുട്ടിക്കാലം മുതലേ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ നന്മയിൽ വളരാനുള്ള ഉപദേശങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നെ തന്നെ നീ മാമോദിസേറ്റ ആളാണ്, നീ ക്രിസ്ത്യാനിയാണ്, നീ ദൈവത്തിന്റെ മകനാണ്. പിന്നെ നമ്മളൊക്കെ വളരുന്നത് ആ ഒരു ഐഡന്റിറ്റിയില്ല. പക്ഷെ നമ്മൾ എത്ര പേര് അത് ചിന്തിക്കുന്നുള്ളത് നമ്മൾ വളരെ ഓർക്കേണ്ടതാണ് അല്ലെ. പലപ്പോഴും നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വലിയ പാപങ്ങളെ തെറ്റുകളൊക്കെ ചെയ്യാത്തതെല്ലാം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്റെ കുടുംബം അല്ലെ എന്റെ വ്യക്തിത്വം ഇത് വലിയൊരു സംഗതിയാണ് നമ്മളെപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാ പിടിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത പല അപകടങ്ങളും പല പാപങ്ങളും നമ്മൾ ചെയ്യാൻ നമ്മൾ ആരും പിടിക്കുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തീരെ നമ്മളെ പഠിപ്പിക്കും. കാരണം എന്നാ ഇതൊക്കെ അറിയാം നമ്മളൊരു ഐഡന്റിറ്റി ഉണ്ട്, ഞാൻ എന്റെ വ്യക്തിത്വം എന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എന്റെ എന്റെ ചുറ്റുപാ എന്റെ ചുറ്റുപത്തിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങള് അതൊക്കെ എന്റെ ഒരു നന്മയുടെ വളർച്ചയുടെ ഭാഗമാണ്. ഞാൻ എന്നെ ഒരുപാട് ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പം ആ ഒരു തലത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കാം. അപ്പോഴാണ് ശരിക്കും അങ്ങനെ ആരോഗ്യം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ വെറുതെ നാട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ തിരിച്ചു എന്ന് പറയുന്നതിലല്ല, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം നേരിട്ട് പറഞ്ഞു ഇത് ഞാൻ ബന്ധപ്പെടണം എന്ന് പറയുന്നതിലല്ല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയിൽ കൂടെ ആണ് നമ്മളത് അത് മനസ്സിലാക്കപ്പെടുന്നത്. അത് ചുമ്മാ കുറെ പ്രസംഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആളുകളെ കാണിക്കാൻ കുറെ ചാരിറ്റി ചെയ്തത് കൊണ്ടൊന്നും ആ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നുള്ള നമ്മൾ ചിന്തിക്കരുത്. ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ഞാൻ ദൈവത്തിന് ഞാൻ മാമോദിസയേറ്റ ആളാണ്, നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അതാണ്, ഞാൻ ദൈവത്താൽ മാമോദിസയേറ്റയാണ്, ദൈവമാണ് എന്റെ ഏറ്റവും വലിയ, ഞാൻ ക്രിസ്തുവിന്റെ മകനാണ് അല്ലെ ദൈവത്തിന്റെ മകളാണ് എന്നുള്ള ശക്തമായ ഉള്ളിന്റെ ഉള്ളിലുള്ളൊരു ഒരു പ്രതിഫലിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന് ആത്മീയ മൂല്യമുള്ളതായി തീരുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മകൻ അവകാശത്തോട് പറയാൻ പറ്റുന്ന അപ്പോഴാണ്, അല്ല ചുമ്മാ ഒരു മാവോദിസ ഏറ്റത് കൊണ്ടോ അല്ലെ ചുമ്മാ പോയി ഒരു വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടോ ഞാൻ എല്ലാം തികഞ്ഞു ഒരു ബോധ്യം നമ്മളിലോട്ട് കേട്ടാ. കാരണം നമ്മളെ ആ ഒരു സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്, ആ ഒരു സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ നന്മയുടെ മഹത്വത്തിൽ വളരുക എന്നുള്ളത്. അത് നമുക്ക് എത്രമാത്രം സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഹോം അനുഷ്ഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധനയെ സംബന്ധിക്കുന്നതും തിരുചരിത്രങ്ങളുടെ പങ്കുകൊള്ളുന്നതും ഒക്കെ എന്തിനാണ്? ആ ഒരു നന്മയുടെ തണല് വളരുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ച് അതിനേക്കാൾ വലിയ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അപ്പൊ ദൈവത്തോട് ജനിച്ചെല്ലാം ജനിച്ചവനെ ജനിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനല്ല അവനിൽ നിന്നും ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അവർക്ക് ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനാണ്. പക്ഷെ ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ അവനിൽ നിന്നും ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അത് ദൈവം പുത്രൻ പിതാവിൽ നിന്ന് വന്നതാണ്. പുത്രനെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ സഹജീവികളൊക്കെ നമ്മൾ സ്നേഹിക്കണതാണ്. അവരെല്ലാം ഒറ്റ ഭാഗത്തിൽ തന്നെ കിടക്കുന്ന കാര്യമാണ്. അവരിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരല്ല, നമ്മളെല്ലാം ക്രിസ്തുവിൽ നിന്ന് മാമോദിസായിട്ട് മക്കളാണ്. അപ്പം അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് കലത്തിന്റെ വിശാലതയിലേക്കാണ് യോഹന്നാൻ എല്ലാവരെയും കൊണ്ടെത്തിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ ഏറ്റവും പൂർണ്ണത അവൻ മരിച്ചു കഴിഞ്ഞാലും അവൻ നിലനിൽക്കുന്നത് അതാണ്. ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയാലും അവരിൽ നിലനിൽക്കേണ്ട ഏക സംഗതി അവൻ സ്നേഹിക്കുന്നവൻ സ്നേഹമോടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഭാര്യയോട് മക്കളോടോ അല്ലെ മാതാപിതാക്കളോട് മാത്രമൊന്നുമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ ദൈവത്തെയും സഹജീവികളൊക്കെ സ്നേഹിക്കുന്നു എന്നുള്ള അവൻ സ്പിരിച്വൽ ലവ് എന്നുള്ളതാണ് അവിടെ പ്രധാന ഉദ്ദേശിക്കുന്നത്. വീണ്ടും നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാറിയാം. എങ്ങനെയാ? നാം ദൈവത്തെ സ്നേഹിക്കുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാറിയാം. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പൂർണ്ണത ആ കൽപ്പന നമ്മൾ പ്രമാണിക്കുമ്പോഴാണ്. ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? സ്നേഹത്തിന്റെ കൽപ്പനയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, തീരങ്ങളുടെ മുകളിൽ വെച്ച് പത്ത് കൽപ്പനകൾ കൊടുത്തു. നമ്മുടെ കർത്താവ് ആ പത്ത് കൽപ്പനയെ സംഗ്രഹിച്ചു വന്ന രണ്ട് കൽപ്പനയായി കൊടുത്തു. എന്താണ്? നീ പൂർണ്ണ ദൈവത്തിന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നിന്റെ പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തെ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കണം. ആ സ്നേഹം എന്ന് പറയുന്ന രണ്ട് തരങ്ങളിൽ, ഒന്ന് ദൈവ സ്നേഹവും മറ്റേ മനുഷ്യ സ്നേഹവും. അപ്പൊ ഇന്ന കാരണങ്ങളിലും ഇന്ന ബന്ധമൊന്നുമില്ല. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഒരു മനുഷ്യന്റെ പൂർണ്ണതയാണ്, പരിപൂർണ അസ്തിത്വമാണ് അതിൽ നിന്ന് സ്വത്വമാണ് അതിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐഡന്റിറ്റി അതായിരിക്കട്ടെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കണം. നമ്മൾ സഹജീവികളെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമ്മൾ ചുമ്മാതെ പറയുകയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവന്റെ കൂടെ എന്നൊക്കെ പറയും. പക്ഷെ അതെങ്ങനെ വ്യക്തിയിൽ അറിയുന്നത്? അത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്ന അവരുടെ കൽപ്പനകളെ അനുസരിക്കുക. കൽപ്പനകളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൽപ്പന, അതാണ് നേരത്തെ പറഞ്ഞിട്ടു. ഈ കൽപ്പനകളെല്ലാം സംഗ്രഹിച്ച ഒന്നാണ് ദൈവസ്നേഹം, മനുഷ്യസ്നേഹം. ഇത് രണ്ടും നമ്മളിൽ സാധ്യമാക്കപ്പെടുമ്പോഴാണ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ വരാനായിട്ട് കഴിയുന്നത്. വീണ്ടും പറഞ്ഞു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. വീണ്ടും, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അപ്പൊ ദൈവത്തെ നമ്മൾ സ്നേഹിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചില നിയമങ്ങളും കൽപ്പനകളും. ബാഹ്യത്തുള്ളിയായിരിക്കും ഈ കൽപ്പനകളൊക്കെ ഈ ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് അല്ല, ബാഹ്യത്തുള്ളി കൽപ്പനകളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ നിലനിൽക്കുന്ന ആവശ്യമായിട്ടുള്ളതാണ്. വിശദീകരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൊലപാതകം ചെയ്യരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, ഈ സംഗതിയൊക്കെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അത് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി നമ്മൾ തല വെച്ച് വെച്ചതല്ല. ഈ നിയമങ്ങൾ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമാണ് നമ്മുടെ നിലനിൽപ്പിന്. ആ നിലനിൽപ്പിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അവിടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായം. നമ്മുടെ ജീവിതത്തിൽ ചില ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട്, ചില മൂല്യങ്ങളുണ്ട്, അതൊക്കെ നന്മയുടെ പുറകിൽ തന്നെയാണ്. അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മര്യാദയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഏറ്റവും അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. നമ്മളൊക്കെ വിചാരിക്കും ദൈവത്തിന്റെ കൽപ്പനകൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിന്നോട് നിന്റെ ഒരു ജോലി ശ്രദ്ധിക്കണം, മറ്റേത് കാണിച്ചു കൊടുക്കുക, മറ്റേത് ഇവിടെ കാണിച്ചു കൊടുക്കുക, നിന്നെ ഉപദ്രവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ വലിയ ഭാരമുള്ള കാര്യമാണ്. ഇരിക്കുന്നതല്ല, വലിയ ഭാരമുള്ള കാര്യമൊന്നുമല്ല, വലിയ പലരും എടുത്തു വെക്കേണ്ട സമ്മതങ്ങളൊന്നും അല്ല, നിസ്സാര കാര്യമാണ്. ജീവിതത്തിൽ ചില പരിശീലനങ്ങളെ കൂടെ നേടിയെടുക്കേണ്ട കാര്യമാണ്. ശരിക്കും ആദ്യം വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് അടുക്കുമ്പോൾ ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടു വരുന്നതിനൊക്കെ പരിപൂർണമായിട്ട് ദൈവത്തോട് സ്നേഹിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ, ശരിക്കും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ സ്നേഹം. അതെല്ലാവരോടും, കുറച്ചു പേരോട് മാത്രം ഉള്ളതല്ല, അല്ലെ അപ്പനോട് അമ്മയോട് മാത്രമുള്ള സ്നേഹമല്ല, അല്ലെ അമ്മായത്തിനോട് അമ്മയോട് മാത്രം അപ്പനെ അമ്മയെ സ്നേഹിക്കുക, അവരെ വെറുക്കുക, അല്ലെങ്കിൽ സഹോദരങ്ങളെ വെറുക്കുക, അല്ലെ ഭാര്യയുടെ ബന്ധുക്കളെ അല്ലെ ഭർത്താവിന്റെ ബന്ധുക്കളെ വെറുക്കുക, ഇതൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ സ്നേഹത്തിന്റെ ആത്മാവ് നമ്മൾ ഇല്ലാതാവുകയാണ് ചില കാര്യങ്ങൾ. അപ്പം ഇതൊരു ഭാരമുള്ള കാര്യമൊന്നുമല്ല, വളരെ വളരെ നിയന്ത്രിതമായ രീതിയിൽ പരിശീലനത്തിൽ കൂടി കൊണ്ടുവരുമ്പോൾ നമുക്ക് പരിപൂർണമായിട്ട് ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിന് രൂപപ്പെടുത്തി വെക്കാനായിട്ട് കഴിയും. കാരണം തമ്പുരാൻ വലിയ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞില്ല, വലിയ തലയിൽ എടുത്തുകൊണ്ട് വെച്ച് നിസ്സാരമായിട്ട് പറഞ്ഞു ഇത് ദൈവത്തെ സ്നേഹിക്കുക, ഇത് സഹജീവിയെ സ്നേഹിക്കുക. എങ്ങനെ സഹജീവിനെ സ്നേഹിക്കാൻ പറ്റുന്നത്? ആർക്കെങ്കിലും ഇല്ലാതാവുമ്പോൾ നീ ഉണ്ടാക്കുന്നതിൽ ഒരു പങ്കവന് കൊടുക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, ചില ശത്രുത ഉണ്ടാക്കിയാലും അവരോട് ബോധപൂർവ്വം ക്ഷമിക്കാൻ ശ്രമിക്കുക. കാരണം അതിനൊക്കെ നഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെയൊക്കെ അതൊക്കെ നിസ്സാരമായ കാര്യമാണ്. ആ നിസ്സാരമായ കാര്യമാണ് ലോകത്തിൽ ഏറ്റവും വലിയ സാരമായ സംഗതി എന്നുള്ള ഒരു ബോധം ദൈവം നമുക്ക് നൽകി വെക്കേണ്ടത്. വീണ്ടും പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ദൈവമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ജയിക്കുന്നു, ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കണം എന്നാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ദൈവത്തിൽ ജനിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, മാമോദിസായി കൂടി മാമോദിസായുടെ അർത്ഥം മനസ്സിലാക്കി ജനിച്ച ആളുകൾക്കൊക്കെ ലോകത്തെ ജയിക്കാനായിട്ട് കഴിയുന്നില്ല. മാമോദിസായിട്ട് അല്ലെങ്കിൽ വിശ്വാസമൊക്കെ ഏറ്റവും വന്നതിന്റെ ഭക്തിയൊക്കെ വന്നിട്ട് നമ്മൾ കാണിക്കുന്നതെല്ലാം പണത്തോടും അല്ലെങ്കിൽ മറ്റ് വേണ്ടാത്ത ലോകത്തിന്റെ താല്പര്യങ്ങളിലൊക്കെ ആള് നിറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ ചില ഒത്തിരി ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാനത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ. ഇന്ന് മാമോദിസായിട്ടെന്ന് പറയുന്ന പല ആളുകളും അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ വിശ്വാസികളായെന്ന് പറയുന്ന ആളുകളൊക്കെയും എന്തുമാത്രം മറ്റുള്ളവരെ അകറ്റി നിർത്താനും അല്ലെങ്കിൽ അമിതമായ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ സാമ്പത്തിക കൃതകളൊക്കെ നടത്തുന്ന നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിലും ഉണ്ടാവും, നമ്മൾ മറ്റുള്ളവരെ മാത്രം ഇരിക്കും, നമ്മുടെ ഇടയിലും ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ ലോകത്തെ ജയിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ നിന്ന് ലോകത്തിന്റെ താല്പര്യങ്ങളിൽ ആകൃഷ്ടരാകുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും ദൈവസ്ഥാൻ ജനിച്ചവരെന്ന് പറയാനായിട്ട് കഴിയുമോ, അവരുടെ ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ, ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ലോകത്തെ ജയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വീണ്ടും പറയുന്നത്, യേശു ദൈവഗോത്രം എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാണ് ലോകത്തെ ജയിക്കുന്നവൻ? യേശു ദൈവഗോത്രം എന്ന് വിശ്വസിക്കുന്നവൻ അതാണ് ലോകത്തിൽ ലോകത്തെ ജയിക്കുന്നവൻ. ക്രിസ്തുവിലുള്ള പരിപൂർണമായ വിശ്വാസം, ആ വിശ്വാസം വന്നു കഴിഞ്ഞാല് ലോകത്തെ ഭയമില്ല, പണത്തെ അധികം സ്നേഹിക്കത്തില്ല, എല്ലാ വൈകാരിക തലങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് കഴിയും. എന്തുമാത്രം നല്ലയുടെ തലങ്ങളിലേക്ക് അവർ വളർച്ച നമ്മളിലുണ്ടാവുമെന്ന് അറിയാമോ? അതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. പരിപൂർണമായിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചവരാരും ഇതിനെ പരാജയപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പെട്ടുവെച്ച കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആകർഷകരാകുമ്പോൾ അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ നമ്മൾ ലോകത്തിൽ തോറ്റുപോയി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുമൊക്കെ ഒത്തിരി പരാജയങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ പരിപൂർണമായിട്ട് ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളൊന്നും അധികം പരാജയം കാണിക്കുന്നുള്ള എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് പരവത്തിനുള്ള വ്യായാമമായാലും അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ലതല്ല മനസ്സിൽ ഇന്നും അല്ലേ എത്രയോ മനസ്സിലങ്ങൾ ജീവിക്കുന്നവര് ഇന്നുമുണ്ട്. നമ്മുടെയൊക്കെ വലിയ ഒന്നും പോകണ്ട, നമ്മുടെയൊക്കെ വലിയ അച്ഛന്മാർ വലിയ അച്ഛന്മാരും അവരൊക്കെ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഈ പ്രായമുള്ള അമ്മച്ചമാരുടെ കഥകള്, അവരുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ കഞ്ഞിക്ക് മുട്ടുണ്ടാകുമ്പോൾ ഈ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അധികമൊന്നുമില്ല. എങ്കിലും അടുത്തൊരു വീട്ടിൽ ഇല്ലെന്ന് അറിയുമ്പോഴത്തേക്ക് ഉള്ളതിന്റെ പങ്ക് എങ്ങനെയൊക്കെ സൂക്ഷ്മമായിട്ട് അറിയും. എന്നിട്ട് ഉള്ളതിന്റെ പങ്ക് സ്വന്തം വീട്ടിലെ നാളേക്കുള്ള അരിയുടെ അളവൊന്നും നോക്കാതെ മറ്റുള്ളവരുടെ വീട്ടിൽ അന്നെങ്കിലും കഞ്ഞി വെക്കട്ടെന്ന് വിചാരിച്ച് കൊടുക്കുന്ന സാധാരണയിൽ താഴ്ന്നിട്ടുള്ള കുടുംബങ്ങൾ എത്ര പേരുണ്ട്? ഒന്നുമില്ലായ്മ ഉണ്ടായിട്ട്. പക്ഷെ ഇത് സംഭവിച്ചതെന്നാ, ഇത് ഒത്തിരി ചില മനുഷ്യർക്കൊക്കെ ഒത്തിരി വർദ്ധിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഇത് വർദ്ധിക്കുന്നതുമായി പങ്കുവെച്ചാൽ മനസ്സിലാതെ വരുന്നത് ഇത് എന്ന് കണ്ടുവരുന്ന സംഗതി തന്നെയാണ്. പണം ഒരുപാട് സമ്പത്തും സുഖവും പണമൊക്കെ ഉണ്ടാക്കുന്നതുമാണ് ഈ പങ്കുവെക്കാനുള്ളൊരു നല്ല മനസ്സില്ലാതെ പോയി അവനോട് തന്നെ. എനിക്ക് ഒരുപാട് ആളുകൾ അറിയാം ഇഷ്ടംപോലെ കൊടുത്ത് ദൈവം അങ്ങ് അനുഗ്രഹിച്ച് ദൈവം അനുഗ്രഹിക്കാൻ പോലെ എനിക്ക് അറിയത്തില്ല, അങ്ങനെ ചിന്തിക്കാമായിരിക്കാം. ഒരുപാട് കൊടുത്തിട്ടും അത് കൂടുന്തോറും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന മനുഷ്യനെനിക്ക് ഒത്തിരി അറിയാം. ഞാൻ നമ്മുടെ കിടവകയിൽ തന്നെ ഉണ്ട്, വെളിയിൽ നിന്നും ലോകത്തിലൊന്നും അന്വേഷിക്കാനൊന്നും പോകണ്ട, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഒരു കാര്യത്തിലും ഒരു രോഗിക്ക് ഏതെങ്കിലും ഒരു രോഗിക്ക് ഇച്ചിരി പൈസ കൊടുക്കണമെന്ന പള്ളിയിൽ അനൗൺസ് ചെയ്യുമ്പോൾ അത് എത്ര ധൈര്യമായിട്ട് ഹൃദയത്തെ തസ്ത രീതിയിൽ പറഞ്ഞാലും അതൊന്നും എനിക്ക് ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല, അത് വല്ലവരൊക്കെ വേണം കൊടുത്തിട്ട് എന്ന് ചിന്തിച്ചു പോകുന്ന ഒത്തിരി വലിയ ഭക്തരെ അറിയാം. ഇഷ്ടംപോലെ പണമുണ്ട്, അവർക്ക് തന്നെ അറിയത്തില്ല എത്ര എവിടെയൊക്കെയാണെന്നുള്ളത്, അതുപോലെ പണമുണ്ട് അവർക്ക്, അതില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഈ കൊടുക്കാനുള്ള ഒരു വരമില്ലാതെ പോയി എന്നുള്ളതാണ് ജീവിതത്തിൽ പറയാം. ആ വരം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യപ്പെടല്ലേ നമ്മൾ സമൃദ്ധരായി തീരുന്നത്. പക്ഷെ ലോകത്തിൽ അവർ പരാജയപ്പെടുന്നു നമ്മൾ രക്ഷമില്ല. വിശ്വാസത്തിലും ലോകത്തിലും അവർ പരാജയം പറയുമ്പോൾ വലിയ വിശ്വാസവും പള്ളിയിലും ഒക്കെ ചെയ്യും, പക്ഷെ ഉള്ളിലുള്ളിലൂടെ നമ്മൾ നടന്നുപോവാം. യേശു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നതല്ലാതെ ആരാണ് ലോകത്തെ ജനിക്കുന്നത്? എന്നിട്ട് തുടർന്ന് അവിടെ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശു ക്രിസ്തു തന്നെ ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ക്രിസ്തു ഇതിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് ജനത്താലും രക്തത്താലും എന്നത്. ഇത് യോഗനാഥിക വളരെ വളരെ ഈ ക്രിസ്തുവിന് കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് ഈ വെള്ളം ഈ ജലം എന്ന് പറയുന്നത്. ലോകത്തിന്റെ പാപത്തിന്റെ ഭാരം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടു എന്നൊക്കെ യോഗനാശ്ലീഹ ഓർപ്പിക്കുമ്പോൾ അതിനകത്ത് വലിയ ഒരു ക്രിസ്തുവിന്റെ ഒരു പ്രകടാത്മകമായ തലമായിട്ടാണ് ഈ ഈ ജലത്തെയും രക്തത്തെയും അവിടെ കാണിക്കുന്നത്. അത് യോഗനാശ്ലീഹ ബോധപൂർവം അത് ചെയ്യുന്നത് കേട്ടോ. ഈ ഇവിടെ പറയുന്നത് ഈ ജലത്തിന്റെ സാധ്യത ക്രിസ്തുവിന് വരുന്നത് എപ്പോഴാണെന്നറിയാം. ഈ ജലത്തിന്റെ സാധ്യത ക്രിസ്തുവിന് വരുന്നത് ഈ മാമോവിസായുമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ്. ജലത്തിന്റെ സാധ്യത ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടുന്നത് സ്നാനത്തോടുള്ള ഒരു ബന്ധത്തില. അതുപോലെ തന്നെ രക്തം എന്ന് പറയുന്ന സംഗതി ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് അത് ക്രൂസ് മരണത്തില. അപ്പൊ ഈ വെള്ളം രക്തം എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളും ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ജലം മാമോദീസുമായിട്ട് മാമോദീസായുടെ അടയാളമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോൾ രക്തം തലമുറയിലെ യാഗത്തിന്റെ അടയാളമായിട്ട് കാണുകയും ചെയ്യുന്നു. അപ്പൊ ഇത് ഇത് രണ്ടും സമന്വയിക്കുന്നത് ക്രിസ്തുവിൽ തന്നെയാണ്. ആ ആത്മാവിന്റെ നമുക്കറിയാമല്ലോ ആദ്യം പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീരെ പരിവർത്തിക്കും. ഈ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മേലെ പരിവർത്തിച്ച എങ്ങനെ ഈ ആത്മാവ് ഒരു ശക്തിയായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു അല്ലെ. ആത്മാവ് വെള്ളത്തിന്റെ മേൽ പരിവർത്തിക്കുമ്പോൾ അതിന്റെ അതൊരു വചനത്തിന്റെ രൂപത്തിലായിരിക്കാം. ഒരു വചനത്തിന്റെ രൂപത്തിൽ ആ ദൈവ വചനം ആത്മാവ് വചനമായി വെള്ളത്തിലോട്ട് ആഴ്ന്നിറങ്ങുമ്പോഴാണ് അവിടെ ജീവന്റെ തുടിപ്പുണ്ടാകുന്നത്. ഉണ്ടാകട്ടെ അപ്പോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉണ്ടായി എന്നൊക്കെ പറയുന്നതിന്റെ സംഗതിയാണ്. എന്താ ദൈവത്തിന്റെ ശബ്ദം ശബ്ദമാണല്ലോ ജഡമായി തീർന്ന് ക്രിസ്തുവായി മാറുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ആ ക്രിസ്തുവിന്റെ സ്വർണ്ണമാണ് വെള്ളത്തിൽ തൊടുന്നത്. ഇവിടെ മാമോദീസായത് തന്നെയാണ്. ഈ വെള്ളത്തിൽ ക്രിസ്തു ഇറങ്ങുമ്പോൾ പറയുന്നുണ്ടല്ലോ അവൻ വെള്ളത്തിൽ കാലുകുത്തുമ്പോഴേ പറഞ്ഞിട്ടുള്ള വെള്ളം കൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആത്മാ സ്വർഗത്തിൽ നടന്ന സുന്ദരന്റെ പ്രയോഗത്തിന് വേണ്ടി സാധിച്ചിരിക്കുന്നു. അപ്പൊ ഈ യോഹന്നാൻ ഈ വെള്ളത്തിന്റെയും രക്തത്തിന്റെയും പ്രാധാന്യം കൊടുക്കുന്നതിന് പിന്നിൽ വലിയൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ഈ ഗ്നോസ്റ്റിസം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ചില ചിന്തകളൊക്കെ ഊർന്നു വന്നപ്പോഴ് ഈ ക്രിസ്തുവിനെ പറ്റി അത് പറയുന്നത് ഈ ക്രിസ്തു ഒരു സാധാരണ വ്യക്തിയായിട്ട് ജനിച്ച ആളാണ്, സാധാരണ വ്യക്തിയായിട്ട് ജനിച്ച ആളാണ്. അപ്പം ഈ വെള്ളം ഇത് കറങ്ങി മാമോദീസായ സമയത്താണ് പരിശുദ്ധാത്മാവ് വന്ന ക്രിസ്തു ദൈവമകനാകുന്നത്. അപ്പൊ ക്രിസ്തുവിൽ ദൈവം വസിക്കുന്നത് ഈ മാമോദീസായി കൂടിയാണ്. എന്നാല് ഈ രക്തം ഉണ്ടാവേണ്ട കാലഘട്ടം വന്നപ്പോഴത്തേക്ക് ഈ ദൈവത്തിൽ ക്രിസ്തുവിൽ നിന്ന് ദൈവം പോയി. അതുകൊണ്ടാണ് ഒരു ദയനീയനെ പോലെ കർത്താവ് മരിച്ചത്. അപ്പൊ ക്രിസ്തുവിന്റെ മാമോദീസായ്ക്ക് മുമ്പും പിന്നെ അതുപോലെ തന്നെ ഈ കാൽവറി യാഗവുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിലും അവൻ വെറും മനുഷ്യനായിരുന്നു. അതിനിടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാല് ഈ കടലിക്കൂട്ടിന്റെ മോളിൽ നടക്കുന്ന ദൈവം വിശക്കുമ്പോ പിന്നെ സാധാരണ ക്രിസ്തു അതുപോലെ തന്നെ അഞ്ചരക്കും കൊണ്ട് 5000 പേരെ തീർച്ചയാക്കുന്ന ശേഷം അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈ ദൈവത്തിന്റെ ആത്മാവും മനുഷ്യനും തമ്മിലുള്ള ഒരു സങ്കലനം ഇടക്കിടയ്ക്ക് ക്രിസ്തുവിൽ നടക്കുന്നു എന്നൊരു ചിന്ത തെറ്റായ വേദശാസ്ത്രം ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു. അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ യോഹന്നാന്റെ ഒരു ഒരു പ്രതികരണമാണ്. അത് പരിപൂർണമായിട്ടും ദൈവവും മനുഷ്യനും എല്ലാം കൂടെ ആയിരുന്നു എന്നുള്ളത് ശക്തമായിട്ട് ഈ യോഗനാഥൻ പഠിപ്പിക്കുക. കാരണം ജലത്തിന്റെ സാന്നിധ്യം ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ജലത്തിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ രക്തവും കാരണം മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ. നമ്മൾ പഴയ രംഗത്തിൽ ലൈവസൊക്കെ ഒന്ന് വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ. അപ്പൊ ആ രക്തത്തിന്റെ പ്രസക്തിയാണ്. അപ്പൊ വെള്ളത്താലും രക്തത്താലും ഈ പ്രപഞ്ചത്തെ ദൈവം ശുദ്ധി ക്രിസ്തു ശുദ്ധീകരിച്ചു എന്നുള്ള ആ ഒരു വലിയ ബോധത്തിലേക്ക് നമ്മൾ നയിക്കുന്നതാണ്. പ്രസക്തി പിന്നെ ആ ഒരു ഭാഗത്ത് ഉണ്ട്. ഇവിടെ പറയുന്നത് വിവാഹിക്കുകയാണ് ക്രൂസ് മരണത്തിന്റെ അഥവാ രക്തത്തിന്റെ അനുഭവത്തിന് മുമ്പ് ദൈവത്വം ക്രിസ്തുവിന് ഉപേക്ഷിച്ചു പോയി എന്നാ ഇവരെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ മരിച്ചത് മനുഷ്യൻ മാത്രമായ ക്രിസ്തുവായിരുന്നു. പക്ഷെ യോഹന്നാൻ പറയുന്നത് ജനം മാത്രമല്ല രക്തവും ക്രിസ്തുവിന്റെ മസിഹാത്വത്തിന്റെ ഭാഗമാണെന്ന്. എന്നിട്ട് അവിടെ തുറന്നു പറയുന്നുണ്ടല്ലോ ജലത്താലും രക്തത്താലും വന്നവനാകുന്നു യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലും തന്നെ ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. അപ്പൊ ആത്മാവ് സാക്ഷ്യം പറയുകയാണ് അവൻ പരിപൂർണമായിട്ട് ക്രിസ്തു ദൈവമാണെന്നുള്ളത്. എന്നിട്ട് ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, പിതാവ് വചൻ പരിശുദ്ധാത്മാവ്. എന്നിട്ട് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ സ്വർഗത്തിൽ അതൊരു പ്രധാനപ്പെട്ട മറ്റൊരു ആശയമാണ്. അതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ആത്മാവ്, വെള്ളം, രക്തം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. യേശുവിന്റെ സ്നാന സമയത്ത് വളരെ പ്രത്യേകമായ നിലയിൽ ആത്മാവ് ക്രിസ്തുവിൽ വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസ് ഒന്നാം അധ്യായ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, വിശുദ്ധ മർക്കോസ് 1:9-11 വാക്യങ്ങളിൽ യേശുവിന്റെ സ്നാന സമയത്ത് ആത്മാവ്, അതിൽ അഴിവ് ആത്മാവില്ലെന്നുള്ളതല്ല, അവിടെ സ്വർഗം തുറന്നുകൊണ്ട് ഒരു പ്രത്യേക ആത്മാവ് അവിടെ അവർ പരിവർത്തിച്ചു, ഒരു പ്രത്യേക ആത്മാവ് അവിടെ പരിവർത്തിച്ചു. നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല എന്തുവാണെന്നുള്ളത്. പക്ഷെ സ്വർഗം തുറന്ന പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി അവിടെ ചില കാര്യങ്ങൾ അവിടെ നടന്നുകൊള്ളതാണ്. ഇവിടെ കർത്താവിന്റെ പ്രേമത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കത്തക്കവണ്ണം ഒരു ശബ്ദം അവിടെ ഉണ്ടായി. അത് ആത്മാവാണ് ആ ശബ്ദം. സ്വർഗം പ്രാവിന്റെ രൂപത്തിൽ വന്ന് ആ ശബ്ദം ഭൂമിക്ക് ക്രിസ്തുവിന്റെ ക്രിസ്തു ആണെന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം. 10:16-17 ലൂക്കോസിന്റെ സുവിശേഷം 3:21-22 വാക്യങ്ങളില്, അപ്പോസ്തല പ്രവൃത്തി 10:38 വാക്യത്തിൽ, പിന്നെ യോഹന്നാന്റെ ഞങ്ങളോട് പറയാം, മർക്കോസിന്റെ സുവിശേഷം 1:9 ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ചില്ല, നമ്മൾ 5 തീരേണ്ടതുകൊണ്ടാണ് ഞാനത് പറയാം. മർക്കോസ് 1:9-11, വിശുദ്ധ മത്തായി 3:16-17, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി അത്. ലൂക്കോസ് 3:21-22, ആക്ട് ഓഫ് അപ്പോസ്തൽസ് അപ്പോസ്തല പ്രവൃത്തി 10:38, ഒന്ന് യോഹന്നാൻ 32:34. ഇവിടെയൊക്കെ സ്നാന സമയത്ത് ക്രിസ്തുവിന്റെ മേലിൽ വന്ന ആത്മാവ് വന്നതും ആ ആത്മാവ് ഇതൊരിക്കലും തന്നെ വിട്ടുപോയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയൊക്കെ ചില വിശദാംശങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ, ഞാൻ യോഹന്നാൻ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ. യോഹന്നാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുമെന്ന. അത് മറക്കോണ്ടൊരു തീർച്ചയായിട്ടും 1:8 വാക്യം, മത്തായിയുടെ സുവിശേഷം 3:11 നമ്മൾ നേരത്തെ വായിച്ച ഭാഗം തന്നെ അടുത്തുള്ളത് തന്നെയാണ്. ലൂക്കോസ് 3:16, അതുപോലെ തന്നെ ഇതൊക്കെ ഈ വെള്ളത്തിൽ കൂടി ഉള്ള ഒരു ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള വായിക്കുന്നത്. പിന്നെ രക്തം എന്ന് പറയുന്ന സംഗതി, ഏതൊരു യാഗത്തിനും രക്തം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. നമുക്കറിയാം പഴയ നിയമത്തില് മനുഷ്യൻ കൃത്യ ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന്റെ പാപത്തിന്റെ തത്തുല്യമായിട്ട് അവന്റെ പാപത്തിന്റെ വലിയ പാപം ചെയ്യുക അതിനനുസരിച്ച്, ചെറിയ പാപം ചെയ്യുക അതനുസരിച്ച് പ്രാവുകളെ, കുഞ്ഞാടുകളെ, അല്ലെങ്കിൽ അത് പിന്നെ അതിന്റെ രക്തം അവന് വേണ്ടി പ്രായശ്ചിത്തമായിട്ട് തളിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക. ആ അതിന്റെ സമാപ്തിയാണല്ലോ ക്രിസ്തുവിന്റെ മരണം. ക്രിസ്തു സമസ്ത മനുഷ്യർക്ക് വേണ്ടി കാലോറിയിൽ യാഗം അർപ്പിച്ചു, ദൈവം മനുഷ്യനായി തീർന്ന് യാഗം അർപ്പിച്ചപ്പോൾ അതുപോലെയുള്ള പാപങ്ങൾ എല്ലാ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പാപങ്ങളും പ്രപഞ്ചത്തിന്റെ മുഴുവൻ പാപങ്ങളെ മായ്ക്കുവാൻ തക്കവണ്ണം തന്റെ രക്തം അതായത് ചുരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ജലം, രക്തം, അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കാണുന്നുണ്ടെങ്കിലേ കർത്താവ് പൂജ കിടക്കുന്ന അവസരത്തിൽ മരണപ്പെട്ടതിന് ശേഷവും ഉണ്ടോ പറയുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നൊക്കെ പുറപ്പെട്ടുന്നാണ് പറയുന്നത്, രക്തവും ജലവും ഒഴുകിയെന്ന് പറയുന്നത്. ഏറ്റവും കാര്യം അവിടെ പറയുന്നുണ്ട്, ഞാനത് വായിച്ചതിനകത്ത് അവിടെ പറയുന്നുണ്ട്, ഇത് കണ്ടവനാണ് സാക്ഷി നൽകിയത്. കാരണം ഒരു വ്യക്തി മരണപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷം അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒരുപോലെ പ്രസരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സൃഷ്ടിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം മരണപ്പെട്ടതിന് ശേഷവും ആ സ്നേഹത്തിന്റെ പൂർണ്ണത, പരിശുദ്ധാത്മാവിന്റെയും പിന്നെ സ്നേഹത്തിന്റെയും ഒക്കെ പൂർണ്ണത ക്രിസ്തുവിലുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ കാരണമാണ് യോഹന്നാൻ ശ്ലീഹ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ രക്തം, ജലം, ഇതും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ പിന്നെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണെന്നുള്ളത് ഇവിടെ യോഹന്നാൻ വളരെ കാര്യമായിട്ട് നമ്മളെ യോഹന്നാൻ ശ്ലീഹ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ മൂവരും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ, രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നു. ഒന്ന്, പ്രയോറിറ്റി ഓഫ് വിറ്റ്നസ്, സാക്ഷ്യം. രണ്ടാമതായിട്ട് പ്രയോറിറ്റി ഓഫ് പ്രിവിറ്റി. ഈ മൂന്ന് രണ്ട് പ്രധാനപ്പെട്ട സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഈ ഒറ്റ വാക്യത്തിൽ ഒരിക്കലും മറന്നുപോകാൻ പറ്റാത്തൊരു വാക്യമാണ് യോഹന്നാന്റെ ലേഖനം 5 അധ്യായത്തിന്റെ 7 വാക്യം. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നത്. നമ്മൾ ഈ സാക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ ഞാനത് ഓർപ്പിക്കുന്നത്, സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്, നമ്മുടെയൊക്കെ ധാരണ ഞാൻ സാക്ഷ്യം പറയുക, എന്താ സാക്ഷ്യം? ഞാനിങ്ങനെ അരി അടപ്പുറത്ത് വെച്ചു, വെള്ളം തിളച്ചു, പിന്നെ തിളച്ചു വന്ന് പെട്ടെന്ന് തന്നെ നിറച്ച് വീണു, പക്ഷെ എന്റെ ചുറ്റുപാട് വീണിട്ട് ഒന്നും വീഴില്ല, ഞാൻ രക്ഷപ്പെട്ടു, ദൈവം എന്നെ 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 രക്ഷപ്പെടുത്തി. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തുമാത്രം ചുമ്മാ നടന്നു പോകുന്ന വഴിക്ക് ഒരു കഥ ഉണ്ടാക്കിയിട്ട് അത് അതൊരിക്കലും സാക്ഷ്യമല്ല, അതൊരിക്കലും സാക്ഷ്യമല്ല. ഈ വാസ്തവത്തിൽ ഈ അടുത്ത കാലഘട്ടത്തില് ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസങ്ങളൊക്കെ വന്നപ്പോൾ ഈ സാക്ഷ്യം എന്ന് പറയുന്ന ഒരു പദത്തിന്റെ മൂല്യത്തിന് മാറ്റം വന്നു. സാക്ഷ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, വളരെ പ്രധാനപ്പെട്ട, വളരെ മൂല്യമുള്ള ഒരു വാക്കാണ്. അത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പിന്നെ സാക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു വ്യക്തിയിൽ ദൈവം സാക്ഷിക്കേണ്ട സംഗതിയാണ് സാക്ഷി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം കണ്ട് ദൈവം പറയേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം കണ്ടിട്ട് സമൂഹം പറയേണ്ടതാണ് സാക്ഷ്യം. നമ്മൾ പറയുന്നത് ജീവിതത്തിൽ സാക്ഷ്യം എന്ന പ്രാപിച്ച വിധാവാ പലതരത്തിൽ സാക്ഷി ജീവിതം മരിച്ചതാണ്. എന്തുകൊണ്ടാണ് പറയാനായിട്ട് കാരണം? നാം രാവിലെ എന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ ചാന്തബാബ പറയുന്ന ആദ്യത്തെ സാക്ഷ്യ ജീവിതമുള്ള ആളെ പറയുമോ? ഒരിക്കലും പറയത്തില്ല. ചാന്തബാബയ്ക്ക് എന്നെ ജനിച്ചറിയാം അല്ലേ? അപ്പം നാലാളെ നമുക്ക് ജോലി അറിയാവുന്നവരാണ് നമ്മളെന്ന് പറയാൻ സാക്ഷിയുള്ള വ്യക്തിയാണ് നമ്മള്. ഇവിടെ പറയുന്നത് ഇതുപോലെ ജീവിച്ചുള്ള വ്യക്തിയാണ്, ജീവിതം മുഴുവൻ ദൈവത്തിന് ഓരോ ശ്വാസവും ദൈവമാർഗത്തിന് വേണ്ടി ഉപയോഗിച്ച് മരണത്തിന് പോലും ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കാത്ത ആളുകളെ പറ്റി പൗരസ്ലിക സാക്ഷി വണ്ണങ്ങളാണ് ചിലത്. ദൈവ സാക്ഷി ലഭിച്ച ആളാണ് ലോകത്തിൽ പറയാൻ പറ്റും. കാരണം ആ ജീവിതമാണ് സാക്ഷ്യം. അല്ലാതെ ഞാൻ ഇതിനെ നടന്നു പോകുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ജനിക്കുന്ന പറ്റിയില്ല, വണ്ടിയിലെ ചാകി പോയി അത് ദൈവത്തിന്റെ തുതി വരുന്നത് അതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. പക്ഷെ നമ്മൾ അതിന് പ്രസക്തി കൊടുത്തിട്ടില്ല. കാരണം എന്തറിയാമോ? ഞാൻ അപകടങ്ങളിൽ മാത്രം ചില എടുത്തു പറയുന്ന അപകടങ്ങളിൽ മാത്രം പോലെ നമ്മൾ ദൈവത്തെ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഓരോ ശ്വാസവും അല്ലേ, ഓരോ ശ്വാസവും ദൈവത്തിന്റെ കാരണമോട് ലഭിക്കുന്നതാണെന്നുള്ള പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അല്ലാതെ ചില സമയങ്ങളിൽ വരുന്ന പനി വരുന്ന രക്ഷപ്പെടുന്നതും കാല് തട്ടുമ്പോൾ മുറിയാതിരിക്കുന്നതും മാത്രമൊന്നും അല്ല ജീവിതാനുഭവം എന്ന് പറയുന്നത്. ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ ഇപ്പൊ ഞാൻ ഒരുപാട് യാത്ര ചെയ്ത ഞാൻ ഇന്ന് വന്ന് ഈ ക്ലാസ് എടുക്കുന്നുള്ളൂ. ഈ കാറിൽ എടുക്കുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ ഒത്തിരി ദൂരെ നിന്ന് യാത്ര ചെയ്യും. സ്പീഡിൽ എങ്ങനെയെങ്കിലും 8 മണിക്ക് വീട്ടിലെത്തണം ഈ ക്ലാസ് എടുക്കണം എന്നുള്ള ദൃശ്യം വന്നത്. ഇത്രയും ദൃതി വെച്ചപ്പോൾ എന്ത് സംഭവിക്കാമായിരുന്നു? പക്ഷെ ഞാൻ ഈ ഒത്തിരി സ്പീഡ് വന്നെനിക്ക് സംഭവിച്ചില്ല. പക്ഷെ ഇതിനേക്കാൾ സ്പീഡ് വരാത്ത സമയത്ത് എന്തുമാത്രം എന്തൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു? കിടക്ക് ദൈവനെ താങ്ങിയല്ലേ. അപ്പൊ അത് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരിക്കലും അപ്പൊ ചില കാര്യങ്ങളിൽ മാത്രമല്ല ദൈവത്തിന്റെ സ്നേഹവും കരുണയും സാക്ഷ്യവും അനുഭവങ്ങളും ഉള്ളത്, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ എല്ലാ വേണ്ടാത്ത രീതിയിൽ പറഞ്ഞു നടക്കാതെ നമ്മുടെ ജീവിത സാക്ഷ്യമായി തീരുമ്പോഴാണ് യഥാർത്ഥ സാക്ഷ്യം. നമ്മുടെ കർത്താവ് സാക്ഷ്യം പറയുന്നുണ്ട്, സമാധാനം കഴിവൻ സാക്ഷികൾ ഇത്ര ഇവന് കവറുമില്ല. നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ സാക്ഷ്യം പറയേണ്ട ഒരു മൂവരാണ്. മൂവർ എന്ന് പറയുന്നത് ദൈവമാണ് പറയേണ്ടത് സാക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതം കണ്ടിട്ട് ദൈവം പറയുന്ന സാക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ള ഒരാൾ പറയണം, മറ്റുള്ള ആളുകൾ ഇന്ന ആൾ നമ്മുടെ നന്മ നമ്മൾ ചെയ്യുന്ന നന്മ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടിട്ട് ലോകം പറയണം അയാൾ സാക്ഷ്യമുള്ളവരാണ്. അന്നേരം ആ ഒരു പക്ഷെ ലോകം പറയാൻ ഇടയാക്കുന്നത് പോലും ദൈവത്തിന്റെ വലിച്ചാവാണ്. അന്നേരം അല്ലേ സാക്ഷ്യം ഉണ്ടാവുന്നത്. ചുമ്മാ കാണുന്നവരെയൊക്കെ കണ്ടുകൊണ്ട് പറയുന്നവരല്ല സാക്ഷ്യം. വാസ്തവത്തിൽ അപ്പം മറ്റേതൊക്കെ ദൈവ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കിടുക, പക്ഷെ ആ അനുഭവങ്ങൾ പങ്കിടുന്നതിനകത്ത് ഒരുപാട് അപകടമുള്ളത് കൊണ്ടാണ് സഭ അതിനെ നിയന്ത്രിക്കുന്നത്. കാരണം ചില അനുഭവങ്ങൾ നമ്മൾ പങ്കിടുമ്പോൾ നമ്മളിൽ മാത്രം എന്തോ അങ്ങ് വിശുദ്ധരാണ്, നമ്മളെന്തോ കഴിവുള്ളവരാണ്, ഞാനിങ്ങനെ ബസ് യാത്ര ചെയ്തു, ബസ് അപകടത്തിൽപ്പെട്ടു, ബസ്സിലുള്ള 35 പേര് മരിച്ചു, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അതിനകത്തല്ല എന്നോട് ദൈവത്തിന്റെ കർമ്മയോട് ഞാൻ മാത്രം രക്ഷപ്പെട്ടു. എന്നെ അത് ഭാഷ പറഞ്ഞു ദൈവത്തിന്റെ കർമ്മ ഇല്ലാത്തവരാണ്, ഭാഷയുള്ളവരല്ല ഭാവികളാണെന്ന് മാത്രം അല്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മളെ സഭയൊന്നും ഈ കാരണം നമ്മൾ ഈ സാക്ഷ്യം ഒന്നും അറിയാതെ ചില കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്താണെന്ന് അറിയാതെ നമ്മൾ പറയരുത്. നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ നടത്തുമ്പോൾ മരണപ്പെട്ട ആളുകളുടെ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തുമാത്രം ദുഃഖം ഉണ്ടാകും, അവരുടെ ഉച്ചവരെയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ മാത്രം നല്ലവരാണ് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല. കാരണം എങ്ങനെ എനിക്ക് ദൈവത്തിന്റെ കർമ്മം ലഭിച്ചു, ഞാൻ എന്തോ ഒരു നല്ലവനാണ്, ഞാനൊരു വിശുദ്ധനാണ്, അതുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ വിശുദ്ധിയുടെ ഐഡന്റിറ്റി മറ്റുള്ളവർ നമുക്ക് കാണിക്കാനായിട്ടാണ് നമ്മൾ പലരും അത് ചെയ്യുന്നതാണ്. നമ്മുടെ ആളുകൾ പലരും അറിഞ്ഞു അറിയാതെ ചെയ്യുന്നുണ്ട്. അത് മഹാപാപമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. സാക്ഷ്യം പറയുന്നവർ വ്യക്തമായി പറയുന്നത് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരേ ഉള്ളൂ, അവര് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. എന്നിട്ട് അവരെ പറയുന്നുണ്ട്
അവിടെ അന്ന് മൂവ ആരാ മൂവ എന്ന് പറയുന്നത് പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ക്രിസ്തം. ക്രിസ്തം എന്ന് പറയുന്ന ഒരു പദം ഇതിൽ നിന്നൊക്കെ ഉണ്ടായതാണ്. നമുക്കറിയാം ഒരിക്കലും പ്രൊട്ടസ്റ്റന്റ് ആളുകളെ സമ്മതിക്കുന്ന സംഗതിയല്ല, കാരണം വേദോസ് ക്രിസ്തു ആണ് ഞങ്ങൾ ക്രിസ്തു എന്ന് പറയാതെയില്ല. മുമ്പൊരിക്കൽ നേരിട്ട് ഉണ്ടായിട്ട് സംഭവം, അതായത് എന്റെ മദറിന്റെ വീട്ടിൽ ഞാൻ സന്ദർശിക്കാൻ വന്ന മദറിന്റെ ഇതുപോലെ ഒരു ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു. പുറമെ പുള്ളി പറഞ്ഞു ക്രിസ്തം ഈ ക്രിസ്തു എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ സംശയിച്ചത്. പുള്ളി പറയും ക്രിസ്തം എന്ന് പറഞ്ഞൊരു വാക്ക് കാണിച്ചതിന് അച്ഛൻ അന്ന് ഞാൻ ഇട്ടേച്ചു പോവാം എന്റെ ഭൂമിച്ചായിട്ട് വന്നു. ക്രിസ്തം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കഴിക്കുന്ന കായൊന്നുമല്ല, ഇത് മുമ്പ് ചേരുന്ന സംഗതിക്ക് പിതാക്കന്മാർ പറയുന്ന ഒരു വാക്ക് എന്ന് മാത്രമേ ഉള്ളൂ ക്രിസ്തു. കാരണം പിതാവും പരിശുദ്ധാത്മാവും ചെയ്യുന്ന ഒരു ഇങ്ങനെ മൂന്നും പിതാവ് പുത്രം പരിശുദ്ധിക്കുന്ന പിന്നെ ഓരോ ഓരോ വാക്കുകളും പറഞ്ഞ് അത് മൂന്ന് ഒന്നാണെന്ന് പിതാക്കന്മാർ കാണിക്കാൻ ഉപയോഗിച്ച ഒരു പദമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഭർത്താവ് ശിഷ്യന്മാരെ നിരത്തിൽ കഴിക്കുന്ന ആവശ്യം നിങ്ങൾ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിക്കും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അവർ അയക്കുന്നുണ്ട്. അപ്പൊ എന്താ ആ ക്രിസ്തുനാമത്തിലാ, ആ ക്രിസ്തുനാമമാണ് ആ മൂവിന്റെ നാമത്തിലാണ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കേണ്ടതും ആരംഭിക്കേണ്ടതും ഒക്കെ നമ്മൾ കൗമ പ്രാർത്ഥന പറഞ്ഞത് എങ്ങനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ സ്തുതി ആനുകൂലത്തിലേക്ക് തന്നെയാമേ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ നിലക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും. അപ്പൊ എല്ലാ എടുത്തു പറയാൻ പറ്റാത്ത വന്ന് ഞങ്ങൾ ക്രിസ്തുനാമത്തിന്റെ സ്തുതി അങ്ങനെ ഒന്നിച്ച് പറയുന്നു. ഇത് മൂന്ന് ഒന്നാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിതാവ് വചനം പരിശുദ്ധാത്മാവ് ഈ മൂവരും ഒന്ന് തന്നെ. ചില ഭാഗങ്ങളിൽ ചില ദേവപുസ്തകങ്ങളിൽ ഇതില്ല, ഈ വാക്യം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഈ ക്രിസ്തു എന്ന് പറയുന്ന ഒരു പദം ഉണ്ടാവാതിരിക്കാനായിട്ട് ഏതായാലും ഈ ഞാൻ വായിക്കുന്ന ഈ ബൈബിളിൽ ഏതായാലും ഉണ്ട്. പക്ഷെ ചില ബൈബിൾ സൊസൈറ്റിക്കാർ വയ്ക്കുന്ന ചില പിന്നെ വാക്യങ്ങളിൽ ഈ ഏഴാം വാക്യത്തിന്റെ അവസാന ഭാഗമില്ല, അത് ബോധപൂർവ്വം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ക്രിസ്തു എന്നൊരു പദം അവിടെ വരാതിരിക്കാനായിട്ട് ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ക്രിസ്തുനാമത്തിലുള്ള ആ ഒരു പദപ്രയോഗം. എന്നിട്ട് വീണ്ടും എട്ടാം വാക്യത്തിന് ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ് ജലം രക്തം, ഈ മൂന്നിന്റെ സാക്ഷ്യം ഒന്ന് തന്നെ. ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവൻ മൂവരുണ്ട്. ആ മൂവരെന്ന് പറഞ്ഞാണെന്നറിയാം, ഇതും ക്രിസ്തുവിനെ പറ്റിയാ പറയുന്നത്. മനുഷ്യാവതാരം ചെയ്യുന്ന ക്രിസ്തു, ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ്, പിന്നെ ജലത്തിൽ കൂടി പ്രവർത്തിച്ച ക്രിസ്തു, രക്തത്തിൽ കൂടി പ്രവർത്തിച്ച ക്രിസ്തു, ഈ മൂന്നിന്റെ സാക്ഷ്യം ഒന്ന് തന്നെ. അത് ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യാവതാരം ചെയ്ത കർത്താവിനെ പറ്റി മാത്രമാണ്. കാരണം നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകും, ഏത് ക്രിസ്തു തന്നെ ജലത്താൽ മാത്രമല്ല രക്തത്താലും ഇത് തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. അപ്പൊ ആത്മാവ് സാക്ഷ്യം പറഞ്ഞ് ക്രിസ്തുവിൽ വന്ന ആത്മാവ് മാമോദീസയിൽ കൂടി കാൽവറിയുടെ യാഗത്തിൽ കൂടിയും ലോകത്തിന് കൊടുത്ത രക്ഷ സാധ്യമാക്കിയ ക്രിസ്തുവാണ് ഏത് ഈ പറയുന്ന ഭൂമി സാക്ഷ്യം പറയുന്ന ക്രിസ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ പറ്റിയാണ് ഏഴാം വാക്യത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യത്തെ പറ്റിയും, എട്ടാം വാക്യത്തിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ പറ്റിയുമാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. കാരണം ക്രിസ്തു സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണ്. അടുത്തു വന്ന നിക്കോദിമോസ് അല്ലെ പലരോടും ഒക്കെ കർത്താവ് സാക്ഷ്യം പറയുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഭൂമിയിൽ സാക്ഷ്യം പറയുന്നത് ക്രിസ്തുവാണെന്നുള്ള ആ ഒരു തലത്തിലാണ് ഇവിടെ യോഹന്നാൻ അത് വിശദീകരിക്കുന്നത്. അപ്പോൾ നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചത് തന്നെ. അപ്പം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യരുടെ സാക്ഷ്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തി നന്മയിൽ ജീവിക്കുമ്പം സമൂഹം അവനെ കണ്ടിട്ട് പിന്നെ അവന്റെ പരിണിതത്തിന് വേണ്ടി കണ്ടിട്ട് സമൂഹം പറയുന്നു അവൻ വിശുദ്ധനാണ്. എന്തുകൊണ്ട് പറയാൻ കാരണം? മരണം ദൈവത്തിനുവേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ഒരാളാണ്, അല്ലെങ്കിൽ ഈ ആരുമായിക്കോട്ടെ. അപ്പൊ അവരെ മനുഷ്യൻ കണ്ടിട്ട് അവരുടെ ജീവിതം കണ്ടിട്ട് അവരെ സാക്ഷ്യമുള്ളതിൽ വിലയിരുത്തുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകും. അപ്പം സാക്ഷ്യ ജീവിതം സമൂഹത്തിന് വേണ്ടി നടത്തുന്ന ഒരു വ്യക്തിയെ ദൈവം കാണുമ്പോൾ മനുഷ്യൻ കൊടുക്കുന്നതിനേക്കാൾ മഹത്വം ദൈവം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ആ മഹാപരിശുദ്ധന്റെ നാമത്തിൽ എന്ത് തുടങ്ങിയാലും അത് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുന്നത്. പരമത്തിന് എം ജി എം ആ ഗ്രിഗോറിയസ് മെമ്മോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തുടങ്ങിയാലും അത് ഒന്നാകാനുള്ള കാരണം തന്നെ ആ മഹാമനുഷ്യൻ ആ മഹാസാക്ഷി ജീവിതം നയിച്ച വ്യക്തിയിൽ മനുഷ്യൻ കൊടുക്കുന്നതിനേക്കാൾ മഹത്വം ദൈവം കൊടുക്കുന്നത് കൊണ്ടാണ്, ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇതിൽ ഉള്ള അനുഭവം തോന്നിയിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഈ പർവ്വതത്തിനുമേനിയിലുള്ള മനുഷ്യന്റെ വിശ്വാസം വളരെ ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ട്, അത് ശരിക്കും മനുഷ്യൻ കൊടുക്കുന്ന ഒരു ഉയർച്ചയല്ല, ദൈവം ആ മഹാപരിശുദ്ധത്തിന് കൊടുക്കുന്നതാണ്. കാരണം ഇത്രയും വർഷങ്ങൾ കർത്താവ് മരിച്ചതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ കർത്താവ് തന്നെ ജീവിച്ചതുപോലെ കണ്ടതുപോലെ കണ്ട് ജീവിച്ച ഒരു മഹാപരിശുദ്ധനായതുകൊണ്ട് ദൈവം കൊടുക്കുന്ന ഒരു മഹത്വമാണ്. അങ്ങനെ പല ആളുകളുമുണ്ട്, അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്ന എത്രയോ നല്ല നല്ല ആളുകളുണ്ട്. അപ്പം മനുഷ്യൻ ഒരു വ്യക്തിക്ക് അല്ലെ നമ്മുടെ നന്മ കണ്ട് വേറൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം നമ്മളെ വെല്ലുവിളിന്ന് പറയുമ്പോൾ ദൈവം അവരെക്കാൾ എത്രയോ വലുതായിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ കാണുന്നത് അറിയാവാം. അപ്പൊ മനുഷ്യൻ കൊടുക്കുന്ന പ്രസക്തിയേക്കാൾ അതിന്റെ അർത്ഥം അതാണല്ലോ, മനുഷ്യൻ ഒരു നന്മ ചെയ്ത വ്യക്തിക്ക് സമൂഹം കൊടുക്കുന്ന പ്രസക്തിയേക്കാൾ വലുതാണ് ദൈവം അവർ കൊടുക്കുന്ന പ്രസക്തി എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിൽ വലുതാകും. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചത് തന്നെ. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാൻ അവനെ അസത്യവാദിയാക്കുന്നു. നമുക്ക് ആ വാക്യങ്ങൾക്കൊന്നും വലിയ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ദൈവോത്തരം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവോത്തരം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആ സാക്ഷ്യം വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ വിശ്വാസത്തോടുള്ള വിശ്വാസമൊന്നുമല്ല കേട്ടോ, ഇവിടെ ഒരു വിശ്വാസ സൗകര്യം വരുമ്പോഴാണ് അല്ലെ, നാക്കിന്റെ തുമ്പത്തെത്തി നിൽക്കുന്ന വിശ്വാസമാണ്. പക്ഷെ ഇവരൊക്കെ നേരത്തെ പറഞ്ഞ പിതാക്കന്മാരൊക്കെ കാണിച്ചത് ജീവിതത്തിൽ കാണിച്ച വിശ്വാസങ്ങളാണ്. നമ്മള് ഞാൻ പലപ്പോഴും അതിശയത്തോടുകൂടി പറയുന്ന ഒരു പിതാവാണ് അദ്ദേഹം മിക്ക നിലകബോധത്തിന്റെ പ്രധാന ലീഡറായിരുന്നു. ഒരു ക്ഷമാർത്ഥനായിട്ട് അദ്ദേഹം കടന്നു വന്ന വളരെ ധീരതയോടുകൂടി ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. അത്താനാസിന്റെ ജീവിതം നമ്മൾ എടുത്തു പഠിക്കേണ്ടതാണ്. ഈ ക്രിസ്തു ദൈവമല്ലെന്നും ദൈവമാതാവ് പിന്നെ ദൈവമാതാവല്ല ക്രിസ്തുവിന്റെ അമ്മ, ക്രിസ്തു മാതാവാണെന്നൊക്കെ പറഞ്ഞ് ആ അമ്മയുടെ സ്ഥാനമൊക്കെ ഇടിച്ചു കളയാൻ ശ്രമിച്ച ആളുകളുടെ ഇടയ്ക്ക് വളരെ ശക്തമായ രീതിയിൽ പൊരുതിയ ഒരു പിതാവാണ്. വാക്കുകളിലും ലേഖനങ്ങളിൽ കൂടി പ്രസംഗങ്ങളിൽ കൂടി പൊരുതിയ പിതാവ് അത്താനാസിയുണ്ട്. ഒത്തിരി പ്രതിബന്ധങ്ങൾ അതിന്റെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അനേക പ്രാവശ്യം നാലു കടത്തപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പീഡകൾ ഏറ്റിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സ്നേഹിതന് പറയുന്നുണ്ട്, അത്താനാസിയുണ്ടേ എങ്ങനെയെങ്കിലും നിന്റെ വീക്ഷണം നീ മാറ്റണം, നീ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നടക്കരുത്, അല്ലെങ്കിൽ ക്രിസ്തു ദൈവമാണെന്ന് അല്ലെങ്കിൽ ദൈവമാതാവ് മറിയാൻ ദൈവമാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്, കാരണം ലോകം മുഴുവൻ നിനക്കെതിരാണ്. പല പ്രാവശ്യം അത്താനാസിനെ നാട് കടത്തിയത് കണ്ട തന്റെ സഹപ്രവർത്തകർ തന്നെ തിരുത്തുക, ലോകം മുഴുവൻ നിനക്കെതിരാണ്, നീ പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയണം. പറഞ്ഞ അത്താനാസിന് പറയുന്നൊരു മറുപടിയുണ്ട്, പ്രമേയമാണ്. അത്താനാസ് പറയുന്നുണ്ട്, ലോകം മുഴുവൻ അത്താനാസിനെതിരാന്ന് പറയരുത്, ലോകത്തിന് മുഴുവൻ അത്താനാസിനെതിരാന്ന് പറയാൻ പറഞ്ഞു. ലോകത്തിന്റെ ചിന്തക്കെതിരെ അത്താനാസ് അതിന്റെ ലോകത്തിന്റെ ചിന്തക്കെതിരെ നിൽക്കുന്നവനാണ്. കാരണം ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ക്രിസ്തു ദൈവമാണെന്നുള്ളത്, അല്ലെങ്കിൽ മാതാവ് ദൈവമാണെന്നുള്ളത്. ശരിക്കും ഉറപ്പുള്ള വിശ്വാസം, എന്തുമാത്രം നാട് കടത്തപ്പെട്ടു, എന്തുമാത്രം പീഡന അനുഭവിച്ചു എങ്കിലും ആര് കൂടില്ലാതെന്നിട്ടും തന്റെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നതാണ്. ആ ഉറപ്പിലാണ് വിശ്വാസ നടക്കുന്നത്. ബാക്കിയുള്ള പിതാക്കന്മാരെ വിശ്വസിച്ച് അവിടെ ബാക്കിയുള്ളവരെ വിശ്വാസങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ഈ വിശ്വാസങ്ങളൊക്കെ ദൈവമാതാവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒക്കെ വിശ്വാസം അറിയത്തിന്റെ വിവരങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ആ സാക്ഷീകരിക്കുന്നത് ആ ഒറ്റ മനുഷ്യന്റെ അടിത്തറയുള്ള നിലവാരിന്റെ ശക്തിയുണ്ട്. അപ്പൊ ഒറ്റ മനുഷ്യനെ ഉള്ളെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന നിലപാടുള്ള മനുഷ്യനുണ്ടെങ്കിൽ ലോകം മുഴുവൻ അവരെ ശ്രദ്ധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇങ്ങനെയുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ദൈവോത്തരങ്ങളിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാകിയാൽ അവൻ അസത്യവാദിയാകുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിശ്ചയൻ തന്നു. ഏത് സാക്ഷ്യം? ക്രിസ്തു ദൈവമാണെന്നുള്ള സാക്ഷ്യം. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. അപ്പോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ നിത്യജീവൻ കാത്തുസൂക്ഷിക്കാന്നുള്ളതാണ്. ആ നിത്യജീവൻ കാത്തുസൂക്ഷിക്കപ്പെടുന്നത് ആ ക്രിസ്തുവിൽ ഉള്ള നമ്മുടെ വിശ്വാസവും ആ ഭക്തിയും അതനുസരിച്ച് നമ്മൾ ചുമ്മാ ഭക്തിയും പറഞ്ഞാൽ വിശ്വാസത്തിൽ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ജീവൻ അവന്റെ പുത്രനിലുണ്ടെന്നുള്ളത് തന്നെ. എന്നിട്ട് പറയുന്നത് പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവോത്തരമില്ലാത്തവന് ജീവനില്ല. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവോത്തരമില്ലാത്തവന് ജീവനില്ല. ഇതാണ് അർത്ഥം. ഇത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലെ, അവരൊക്കെ ജീവനില്ലാത്തതുകൊണ്ടാണ് അവർ നടക്കുന്നത്, അവർ ജീവനില്ലാത്തതുകൊണ്ടാണ് അല്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞ ജീവൻ ഏതാണ്? ഇവിടെ ജീവൻ എന്ന് പറയുന്നത് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയാലും വിട്ടുപോകാത്ത നിത്യജീവന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഒരു വ്യക്തിയിൽ നിത്യജീവൻ വെറും ജീവൻ പോരാ, ആ നിത്യജീവൻ ഉണ്ടാവണം. ആ നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ നിലനിൽക്കുന്ന ജീവൻ, ഒരിക്കലും മരണപ്പെടാത്ത ജീവൻ, ആ ജീവൻ ദുർബലമാണ് ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളത്. അപ്പം നമ്മളൊക്കെ ആ ഒരു അറിവിൽ വളരുന്നവരാണ്. അപ്പൊ നമ്മൾ ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ജീവനുണ്ട്, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ക്രിസ്തു ദൈവം വിട്ടൊരു ജീവൻ. ആ ജീവൻ നിലനിൽക്കണം. അത് ക്രിസ്തുവിനോടുള്ള ആഴമായ ബന്ധത്തിലാണ് ആ ജീവൻ നിലനിൽക്കുന്നത്. അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്, അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുർബാനയും നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിഷ്ഠയോടുകൂടെയുള്ള ജീവിതവും ഒക്കെ ആ ജീവൻ ഇല്ലാതായി പോകാതിരിക്കാൻ അത് വളർത്തി പ്രോജ്വലിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. വീണ്ടും 13-ാം വാക്യം, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടവർ തന്നെ. ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതുന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്, അത് നിങ്ങൾ അറിയണം. ആ ഒരു അളവിൽ വേണം നമ്മൾ വളരാനായിട്ട്, ആ ഒരു പ്രത്യാശയിൽ, ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ വളരണം. ആ വിശ്വാസത്തെ മുൻനിർത്തി വേണം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. എനിക്കൊരു എന്റെ ജീവൻ ഇവിടെ നിന്ന് അവസാനിക്കുന്നതല്ല. നമ്മുടെ പൗരസ്ലീകാരം മറ്റൊരു വാക്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ അല്ലേ, നിങ്ങൾ ഈ ജീവിതത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ അരിഷ്ടരായ മനുഷ്യരത്ര. എന്നുവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ഈ ജീവിതത്തെ മാത്രം നിലനിർത്തിയാണെങ്കിൽ ഒരു മനുഷ്യരായ മനുഷ്യരാണ്. എത്രയോ മനുഷ്യർ നിങ്ങൾ ജീവിക്കുന്നുണ്ട്, അവരുടെ ചിന്താഗതി ഈ ലോകം കൊണ്ടല്ല അവസാനിക്കും. അതുകൊണ്ട് ചിന്തില്ലാ കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള ചിന്തകളും കൂടി ജീവിക്കുന്ന ഒത്തിരി ആളുകളല്ല. ജീവിതം ചിലത് പറയുന്ന ഉപദേശമല്ല, ജീവിതം ഒന്നേ ഉള്ളതാണ് ശരിക്കും ആസ്വദിക്കണം. നമ്മളോട് പറഞ്ഞ പറഞ്ഞു തരാറില്ലേ, ഒന്നേയോട് ശരിക്കും എന്ന് പറയുമ്പോൾ മയക്കുമരുന്നും അല്ലെങ്കിൽ വെള്ളവും കള്ളും ഒക്കെ കുടിച്ച് തോന്നിയ പോലെ നടന്ന് അല്ലെ അവസാന ജീവിതത്തിന്റെ അവസാന ഒരു ഭാഗത്ത് കടന്നു കിടക്കുമ്പോഴാ ദൈവമെ വഴിപെട്ട ജീവിതത്തെ പറ്റിയൊക്കെ പലരും ചിന്തിക്കുകയും ജരാശയിലേക്ക് വീഴുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് ആളുകള് ഉള്ളിൽ ജീവനില്ലാത്ത ആളുകളാണ്. അങ്ങനെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രത്യാശിക്ക നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ദൈവത്തിന്റെ കരുണയാണ് അങ്ങനെ ജീവൻ നമുക്ക് വന്നത്. ആ ജീവന് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ വിളിയും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ. അവർക്ക് ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവർ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അവന്റെ ഇഷ്ടപ്രകാരം അവർ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമുക്ക് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ അറിയുന്നു. നാം എന്തപേക്ഷിച്ചാലും ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ എന്തപേക്ഷിക്കുക. നമുക്കറിയാം ശരിക്കും ദൈവത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ നമുക്ക് വർദ്ധിച്ചെടുക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒക്കെ എന്തുമാത്രം കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ വൈദികരുടെ ജീവിതത്തിൽ അറിയാവുന്നൊരു കാര്യമാണ് എന്തുമാത്രം ആളുകൾ അവരുടെ ഓരോ കാര്യങ്ങൾ ദൈവത്തിന്റെ തീരെ അച്ഛാവുന്ന ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു കണക്കെടുത്തിട്ട് ഞാൻ നിർബന്ധിച്ചിരിക്കാറുണ്ട്. ആളുകൾ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു 95% കാര്യങ്ങളും അത് അർഹമായിട്ടുള്ള കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്, ചിലപ്പം അത് ഈ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അത് വാങ്ങിക്കാനുള്ള ഒരു നന്മ അവരിലും ഉണ്ടാവണം. ചില ആൾക്ക് അച്ഛനെന്ന് പ്രാർത്ഥിച്ചോ ഞങ്ങൾ ഞങ്ങളുടെ വഴി അതല്ല. അതുകൊണ്ട് ചേട്ട ചില നേട്ടങ്ങൾ ഇല്ലാതെ പോയിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയായിട്ടുണ്ട്. ചിലത് ദൈവത്തിന് ചില കാഴ്ചപ്പാടുകളുണ്ട്, ആ കാഴ്ചപ്പാടുകൾ അങ്ങനെ ആയതുകൊണ്ടിരിക്കാത്തതുണ്ട്. പക്ഷേ നമ്മളുടെ അനുഭവത്തിൽ പല അച്ഛന്മാരും ഞങ്ങളൊക്കെ അങ്ങോട്ട് സംസാരിച്ച് പറയാം. അനുഭവത്തിൽ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഒരു പല ചിലപ്പം ചിലപ്പോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അത്ര പ്രസക്തിയൊന്നുമല്ല എങ്കിൽ പോലും ജനങ്ങൾ ഒരു കാര്യം അച്ഛന്മാരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അച്ഛന്മാരോട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം അത് കേൾക്കുന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ബലം കൊണ്ടോ ആത്മീയ ജീവിതത്തിന്റെ ഇതുമല്ല, ദൈവം തന്നിരിക്കുന്ന ഒരു കൃതാവനമാണ്. ആ ദൈവത്തിന്റെ കാണുകൊണ്ട് ലഭിച്ചത് ആരുടെ വിളിക്കൊണ്ട് ലഭിച്ചതല്ല. പക്ഷെ അതുണ്ട്, സംശയമൊന്നും ഇല്ലാത്ത എല്ലാവർക്കും ഉണ്ട്. അല്ലെ ചിലരൊക്കെ പറയാം ഞാൻ പ്രാർത്ഥിച്ചാലേ കേട്ടിട്ട് നമ്മുടെ ഏറ്റവും ചില അച്ഛന്മാരെ പറഞ്ഞു കണ്ടിട്ടുണ്ടോ ഞാനെ പ്രാർത്ഥിച്ചാലേ ഞാൻ നടത്തിയാന്നു പറഞ്ഞത്. എല്ലാ പുരോഹിതന്മാർക്കും പട്ടമുള്ള പുരോഹിതന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നൽവരമാണ്, എല്ലാ പുരോഹിതന്മാർക്കും ഉണ്ട്. അത് ആ നൽവരത്തിന്റെ കൂടെ അപേക്ഷിക്കുന്ന ജനങ്ങളുടെ വിശ്വാസവും സമർപ്പണവും കൂടെ ചെയ്തപ്പെടാം. അല്ലാതെ അച്ഛനേക്കാൾ വലിയ പുള്ളിയാണോ നടത്തിച്ചെന്നുള്ള പ്രാർത്ഥിച്ചിട്ടുള്ള നടക്കണം എന്നൊന്നും ഇല്ല. അത് വാങ്ങിക്കാൻ അറങ്ങുന്ന ജനങ്ങൾക്കും ഉണ്ടാണ് അല്ലയോ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മഹാപുരോഹിതൻ ദേവാലയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ധൂവ മറച്ചപ്പോൾ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് ഇതിന് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. അച്ഛന്മാർ വളരെ സാധാരണ ജനങ്ങൾ പ്രാർത്ഥിച്ചുണ്ടാവും, സംശയമൊന്നുമില്ല. ആര് പ്രാർത്ഥിച്ചാൽ ദൈവം നൽകും, അർഹിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടതുപോലെ ചോദിക്കുകയാണെങ്കിൽ. ചിലതൊക്കെ ചിലപ്പോൾ മാറ്റി തരുമായിരിക്കും, മാറ്റുമായിരിക്കും. കാരണം മാറ്റുന്നത് ചിലപ്പോൾ അതുകൊണ്ട് നടത്തുന്ന ചില അപകടം ഉണ്ടാകുന്ന നിയമം മുൻകൂട്ടിയായിരിക്കും. പിന്നെ നമ്മൾ ചോദിക്കും ചില രോഗങ്ങളുണ്ട്, ചില മനുഷ്യർക്ക് വരുന്ന കഠിനമായ രോഗമുണ്ട്, അത് മാറാൻ പ്രവർത്തിക്കുകയും വളരെ അത് വളരെ വിരളമാണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വെറും 1-2% ഉള്ളൂ ചിലപ്പോൾ അത് മാറാതിരിക്കുന്നുള്ളത്. അങ്ങനെ മാറാതിരിക്കുമ്പോഴും നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ ഉള്ളൂ, ദൈവം ദൈവത്തിന്റെ മാത്രം പദ്ധതി പ്രകാരം ദൈവത്തിന്റെ പദ്ധതിയെ പരിപൂർണമായിട്ട് മാറ്റാമെന്നുള്ള കഴിവ് നമുക്കില്ല. ചില വ്യക്തിയുടെ ദൈവം കാണുന്ന അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള പ്രധാനമൊന്നുമില്ല. ഇനി തന്നെയും തീർച്ചയായും യാതൊരു സംശയവുമില്ല. അപ്പം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മൾ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നതെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയും. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുമ്പോൾ പിന്നെ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ അപേക്ഷിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിന്റെ താല്പര്യങ്ങളെ അന്വേഷിക്കാൻ അപേക്ഷിക്കാൻ തോന്നുന്നത് അതൊരു അതൊരു ചിലപ്പോൾ ദൈവം തരും, സംശയമൊന്നുമില്ല. പക്ഷെ അതൊരു ശരിയായ വിശ്വാസത്തിന്റെ അറിയാവുന്നതല്ല. ചില ആൾക്കാർ പറയും ഒഴിഞ്ഞോ ദൈവത്തോട് പ്രാർത്ഥിച്ചോ ജോലി ഉടുപ്പ് അല്ലെങ്കിൽ വണ്ടി വീട് ഇതൊക്കെ ചിലപ്പം ചിലതൊക്കെ പ്രാർത്ഥിക്കുമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയോ എന്ന് എനിക്കറിയാൻ പാടില്ല, ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. എങ്കിൽ തന്നെയും ഒരു ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ലോകത്തിലുള്ള നേട്ടങ്ങളുടെ പ്രാർത്ഥനയല്ല, അത് പ്രാർത്ഥിച്ചാലും ദൈവം തരും. പക്ഷെ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് ഇല്ലാത്തവരാണ് വർഷത്തിലല്ല, നമ്മൾ ലോകത്തിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. പക്ഷെ ലഭിച്ച ആത്മാവ് കൂടുതൽ ഏതെങ്കിലുമൊക്കെ നൽവരങ്ങൾ കുറവുണ്ടെങ്കിൽ, എത്ര പറഞ്ഞ നിത്യരാജ്യം ലഭിക്കത്ത പ്രവണ്ണം എന്തെങ്കിലും ഒക്കെ നൽവരം നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ എന്ത് കുറവാണെന്നുള്ളത് ഇതൊക്കെ നമുക്ക് അറിയാമായിരിക്കാം, ഏത് കുറവാണെന്നുള്ളത്. ആ കുറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാല് ദൈവത്തിനാകുന്നു. ആ പ്രാർത്ഥന ആ സ്വർഗത്തിൽ ദൈവം സന്തോഷിക്കുന്നത്. ചിലപ്പം എന്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് കോപം ഉണ്ടാകുന്നതായിരിക്കും, എന്നോട് ആരെങ്കിലും സ്നേഹത്തോടെ പറയും പെട്ടെന്ന് കോപം ഉണ്ടാകുന്നതായിരിക്കും. ദൈവമേ അങ്ങനെ കോപിക്കാതിരിക്കാൻ ശാന്തമായിട്ട് ഇടപെടാവുന്ന ആത്മാവ് എനിക്ക് നൽകണമേ. ചില സ്ത്രീകൾ വീട്ടിൽ ഭർത്താവിനോട് വഴക്കുണ്ടാക്കുന്നതായിരിക്കാം, ചില ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു വൈകാരികമായിട്ടുള്ളതാണ്, എന്ത് പാപമാണെങ്കിലും എന്ത് കുറവുകളാണെങ്കിലും നന്മയോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ദൈവം കേട്ടില്ലെങ്കിൽ പോലും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടാകും. അതാണല്ലോ നമുക്കറിയാം പൗലോസ് ലീഗ മരണത്തെ വരെ ഉയർത്തിച്ച പൗലോസ് ലീഗ ദൈവസംഗതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ഞാൻ അപേക്ഷിച്ചു അത് മാറണമെന്ന്, ചില മാറ്റി തന്നില്ല. അവരോട് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് ഇതിന് തെളിഞ്ഞു വരുന്നു. ഒന്നും വിട്ടില്ല, കൈയും തൊഴിൽ സ്വീകരിച്ചു. കാരണം പൗലോസ് ലീഗ അറിയാം ആ ബലഹീനതായിട്ട് അനുഗ്രഹത്തിലായിട്ടായിരിക്കും. എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ വീഴാതെ അതെന്താണെന്നൊന്നും പറയുന്നില്ല, അതിന് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്ത് അദ്ദേഹത്തിന് മാത്രം അറിയില്ല, പൗലോസിലേക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും പൗലോസിലേക്ക് ബോധ്യമുണ്ട്. ഏതായാലും മരണത്തെ ഉയർപ്പിക്കുന്ന അത്രയും വലിയ കാര്യമൊന്നും അല്ലായിരുന്നത്, അത് നിസ്സാര കാര്യമായിരിക്കാം. പക്ഷെ ദൈവം അത് മുന്നോട്ടെന്ന് പറഞ്ഞു സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം എന്റെ ബലഹീനതയിൽ ദൈവം പ്രവർത്തിച്ചുള്ളത്. അപ്പം ആ ഒരു സങ്കേതത്തോടുകൂടെയുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നയിക്കേണ്ടതും അറിയുന്നു. സഹോദരൻ മരണമില്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണമില്ലാത്ത പാപം മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിലുള്ള പാപമുണ്ട്, അതിനെ കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം മരണത്തിന് തുല്യമായ പാപവും മരണത്തിന് തുല്യമല്ലാത്ത പാപങ്ങളുമാണ്. ഈ മരണത്തിന് തുല്യമായ പാപം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആത്മാവിന്റെ മരണത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അല്ലേ. ആദാം ചെയ്ത പാപം മരണത്തിന് തുല്യമായ പാപമാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ വിരോധിക്കുന്നതൊക്കെ മരണത്തിന് തുല്യം അല്ലാത്ത സ്വാഭാവികമായി ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബലഹീനതകളും കുറവുകളുമുണ്ട്. അതുണ്ടാകുമ്പോഴെന്ന് പറയുന്നത് സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കാം. കാരണം പള്ളിയിലുള്ള സഹിക്കാൻ പറ്റുന്ന ജനങ്ങൾ അവരുടെ ജീവിതത്തിലെ പാപങ്ങളുണ്ട്, അവരുടെ ബലഹീനതകളുണ്ട്. അച്ഛൻ രൂപ കേസ് പറഞ്ഞു അവർക്ക് വേണ്ടി അച്ഛൻ അപേക്ഷിക്കാം, ക്രോണോസയില് അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാം, ദൈവ പ്രാർത്ഥന കേൾക്കും. സംശയമൊന്നുമില്ല. ചിലപ്പോൾ അച്ഛന്റെ ജീവിതത്തിൽ അറിയും കുറവുകൾ, മറ്റൊരു അച്ഛന്റെ അടുത്ത് എന്റെ ജീവിതത്തിൽ വന്നു പോയി അച്ഛൻ ക്രോണോസ് വെച്ച് പ്രാർത്ഥിക്കും, ദൈവം കേൾക്കും. അത് മരണത്തിനല്ലാത്ത പാപങ്ങളാണ്. പക്ഷെ മരണത്തിനല്ല പാപങ്ങളുണ്ട്, മറ്റുള്ളവരെ കൊല്ലുകയും മറ്റുള്ളവന്റെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർ ദോഷം വരാത്തക്കോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്റെ സാന്നിധ്യം മറ്റുള്ള ഒരു വ്യക്തിക്ക് അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത് എന്റെ മരണത്തിനുള്ള പാപമാണ്. അത് അപേക്ഷിച്ച് പോകുന്നത് അറിയത്തില്ല. അത് പോകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം, ദൈവത്തോട് ക്ഷമ ചോദിച്ച് ഉപസാഹിച്ചേറ്റ് പറയണം. അങ്ങനെ ചില പോകുമായിരിക്കും വിചാരിക്കാം. ഇത് വലിയൊരു സംഗതിയാണ്, മരണത്തിനടുത്ത പാപം മരണത്തിനല്ലാത്ത പാപം, മരണത്തിനല്ലാത്ത പാപം ദൈവം ക്ഷമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തെ വളരെ അധികം സ്വാധീനിക്കണം. നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവാത്ത വിധത്തിൽ നിത്യ നാശത്തിനിടയാകാത്ത വിധത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിന്റെ രാജ്യത്തിനുള്ള അതിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ വീണ്ടും പോകുകയാണെങ്കിൽ അബ്രാന്റെ ഉമ്മാ കരണയോട് പ്രാർത്ഥിക്കുമ്പോഴേ ചുമതലപ്പെട്ട നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തും മറ്റുള്ളവരോട് ഏറ്റുപറയണം. നീതിവാന്റെ ശ്രദ്ധയോട് യാക്കോബിന്റെ അഞ്ചാം പറഞ്ഞ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇതൊരു നീതിയോട് ജീവിക്കുന്ന ആള് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഫലിക്കും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ വായിക്കുന്നത്. ഏത് അനീതിയും പാവമാകുന്നു, മരണത്തിനല്ലാത്ത പാവം ഉണ്ട് താനും. ഏത് അനീതിയും പാവമാകുന്നു, മരണത്തിനല്ലാത്ത പാവം ഉണ്ട് താനും. ദൈവത്തോട് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തോട് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. നമ്മൾ നേരത്തെ മുമ്പ് ഒരു ഇതേ വാക്യം നമ്മൾ ധ്യാനിച്ചതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ലോകത്തിൽ പാപമുണ്ട്, ചിന്തയുണ്ട്, പക്ഷെ നമ്മളെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ദുഷ്ടന് അവനെ തൊടാനെ പറ്റില്ല. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ നമുക്കറിയാം യോഗിന്റെ ജീവിതം നമ്മൾ കാണുന്നില്ല. യോഗിനെ പരീക്ഷിക്കാൻ വന്നു, പക്ഷെ അവസാനം ദൈവം പറയുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്തോ, തുടങ്ങുന്ന സംഗതിയുണ്ട്, അവന്റെ ആത്മാവിനെ തുടരുത്. ആത്മാവിന് ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവിനെ ദൈവം വേലി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? യോഗം എന്ന് പറഞ്ഞ വ്യക്തിയിൽ തന്റെ സ്വന്തം ജീവിതത്തെ ശുദ്ധീകരിക്കത്തക്കവണ്ണ ഒരു നന്മ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് തൊടാതെ കൊണ്ട് നമ്മളും ആ ഒരു നന്മയിൽ വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അത് തന്നെ നമുക്ക് ആശ്വാസം ബലമല്ല നൽകുന്നു. നമ്മൾ ദൈവത്തിൽ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയണം. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവൻ, അവൻ സത്യദൈവമാണ്, അതുപോലെ നിത്യജീവനുമാണ്. ആ അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ക്രിസ്തു ഉണ്ടെന്നുള്ള ചിന്ത നമ്മളെ പഠിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അതങ്ങ് സൂക്ഷിച്ചുള്ളത്. വിഗ്രഹത്തെ ഒരിക്കലും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ, വിഗ്രഹത്തെ സ്നേഹിക്കുന്ന പറഞ്ഞ അന്യ വിഗ്രഹം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനോടും അകന്ന് സൂക്ഷിച്ചുകൊള്ളു നമ്മളോട് ഉദ്ദേശിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് കാണുന്നതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ അഥവാ പാവം ഉണ്ടെങ്കിൽ പോലും അനുതാപത്തോടുകൂടി വീണ്ടും നമുക്ക് അടുത്തു വരത്തക്ക വണ്ണം ഇപ്പോഴും ദൈവം സ്വർഗത്തിൽ സന്തോഷിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം കൂടെ നമുക്ക് ഈ താമസത്തിൽ നൽകുകയാണ്. നമ്മുടെ യോഹന്നാന്റെ ലേഖനത്തോട് അവസാനിക്കുന്നു. നമ്മുടെ പ്രാധാന്യം അറിയിക്കുന്ന വലിയ ഗഹനമായ സംഭവങ്ങളൊന്നുമില്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം കൂട്ടായ്മയും വെളിച്ചം ഒക്കെ നമ്മൾ ആദ്യം പഠിച്ചു. പിന്നീട് നമ്മൾ വായിച്ച ക്രിസ്തുവിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ക്രിസ്തു ജലത്താലും ജലത്തിന്റെയും രക്തത്തിന്റെയും സ്വാധീനം, മാമദീസായി കൂടി ജലവും അതുപോലെ തന്നെ കാലോറിയിൽ നടക്കാൻ രക്തവും, ഇത് രണ്ടും ക്രിസ്തു ആത്മാവിൽ സമന്വയിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിനെ സാക്ഷ്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഈ കഴിഞ്ഞ ആഴ്ച സമയം കളഞ്ഞ് ഈ ക്ലാസ്സുകളിൽ ഇരുന്നു പങ്കുചേർന്ന എല്ലാവരോടുള്ള നന്ദിയും ചേർന്ന് ഞാൻ കൃത്യമായിട്ട് അറിയിക്കുന്നു. ഞാൻ വലിയ ഗഹനമായ പഠനങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ പോലും നമുക്ക് കുറെയൊക്കെയെങ്കിലും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് സ്വാധീനിക്കേണ്ടതാണ്. ക്ലാസ് എടുക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ അർത്ഥപൂർണമായി തീരുന്നത്. ഏതായാലും ഇത്ര നാളെ സംബന്ധിച്ച് എല്ലാവരോടും ഉള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. വിജയവർഗത്തിന്റെ ക്ലാസ്സും കഴിഞ്ഞ ദിവസം കൊണ്ട് കഴിഞ്ഞാഴ്ച കൊണ്ട് അവസാനിച്ചു. അച്ഛനും വളരെ ഭംഗിയായി, വളരെ ഭംഗിയായിരുന്നു. കഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും വിചാരിക്കുന്ന ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ മാറ്റി വെച്ചതാണ് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. നിങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒക്കെ ആ ഒരു സാധനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ കണ്ടു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ആണെങ്കിലും അല്ലെങ്കിലും ഏതായാലും സംബന്ധിച്ച് എല്ലാവരും പ്രത്യേകിച്ച് എനിക്ക് ശാന്തമാമനൊക്കെ പറയാനുള്ളത് ഈ അവരെ ഒത്തിരി അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ സമയമൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്ത മനോജ് അവരൊക്കെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇമെയിൽ കൊടുക്കാനും എനിക്ക് ജി പി ആണെങ്കിലും സമയാസമയങ്ങളിൽ ഇമെയിലും മറ്റു കാര്യങ്ങളും ഒക്കെ അത് ചെയ്യാനൊക്കെ അവര് ഒത്തിരി സമയം നേരിട്ട് കളയുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ വിലമതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം കാക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ സൂക്ഷിക്കുകയും.
അച്ഛന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. അച്ഛന് വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണെന്നറിയാം. ഒരു വലിയ ഇടവക നയിക്കാനുണ്ട്, അതിന്റെ കൂടെ ഇത്രയും വലിയ ഒരു കാര്യം കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അച്ഛൻ എന്ന് പറഞ്ഞ പോലെ 8 മണിക്ക് വീട്ടിൽ എത്താൻ വേണ്ടി ഓടി ഫാസ്റ്റില് ഡ്രൈവ് ചെയ്ത് വന്നു എന്നൊക്കെ പറഞ്ഞത് അത് ഇന്നത്തെ ഒരു കാര്യം തന്നെ അല്ലെങ്കിലും മുമ്പും അങ്ങനെ അച്ഛൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ ഈ ബുദ്ധിമുട്ടിനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അച്ഛന്റെ ക്ലാസ്സുകൾ വളരെ നല്ലതായിരുന്നു. ഈ ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കുറെ ക്വസ്റ്റ്യൻ ആൻസറുകൾ അച്ഛൻ ഉണ്ടാക്കി തരണം. അതുവേണ്ടി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എത്രയും വേഗം കിട്ടിയാൽ നന്നായിരുന്നു. അതുപോലെ ബാക്കി ക്ലാസ്സും എല്ലാം നമ്മുടെ കഴിഞ്ഞു. PCRS ക്ലാസ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് തീർന്നു. നാളെ നമുക്ക് ബൈബിൾ ക്ലാസ് ഇല്ലായിരിക്കും. ഇതിന് എല്ലാ ആഴ്ചയിലും നമുക്ക് പിന്തുണ തന്ന മനോജിന് പ്രത്യേകം പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കുന്നു. എല്ലാ സമയത്തും ആ സൂക്ഷ്മ സമയത്ത് വന്ന് ഇത് റെക്കോർഡ് ചെയ്യത്തക്കവണ്ണം മനോജ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വളരെ ആശ്വാസകരമായ കാര്യമാണ്. അത് ദൈവത്തിന് മനോജ് എന്ന ആളിനെ ഞങ്ങൾക്ക് തന്നതിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേകമായ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. എപ്പോ വേണേലും നമുക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഇത് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ക്ലാസ് ഇല്ല, അടുത്ത ആഴ്ചയിലും ഇല്ല. ഇനി അനൗൺസ് ചെയ്യുന്ന വരെ ക്ലാസ് ഇല്ലായിരിക്കും.
ദൈവത്തിന്റെ നേരത്തിലും കാലത്തുള്ള സമയത്തും ദൈവത്തിന്റെ കരയങ്ങൾ മറച്ചുകൊള്ളണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതം പുത്രനമ്പുരാന്റെ കൃതിയും ആശ്വസിപ്പിക്കുന്ന ഒരു സഹാഭാവം സംഭവം എല്ലാവരുടെ പേരും ഈ പ്രസ്ഥാനത്തിന്റെ പേരും ഇതിനുവേണ്ടി സഹായിക്കുന്നവർക്കും കൂടുതലും എല്ലാവരുടെ പേരും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും എപ്പോഴിനെക്കുണ്ടായിക്കുമാറാകണമേ.
ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ബൈബിൾ വായിക്കാൻ നമ്മളെ സഹായിച്ച ജിജിക്കും ബീരായിക്കും വളരെയധികം നന്ദി. പറയുന്നതിന് മുമ്പ് തന്നെ ഭാഗങ്ങൾ എടുത്ത് വായിക്കുന്ന രണ്ടു പേർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം. ഇപ്പം ഇപ്പോഴെങ്കിലും ഓർത്ത് പറഞ്ഞു തരാത്ത ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്.